നമ്മളെ മൂന്നാമത്തെ ലേവിയായ യാഗങ്ങളിലേക്ക് കടന്നു വന്നു. മൂന്നാമത്തെ ലേവിയായ യാഗം നമുക്കറിയാം സമാധാന യാഗമാണ്. നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് ആ സമാധാന യാഗം തീർക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രാരംഭമായി ഒന്ന് രണ്ട് വാക്ക് വീണ്ടും ഓർപ്പിക്കട്ടെ. അഞ്ച് യാഗങ്ങളെ രണ്ടായിട്ട് തിരിക്കാം എന്നുള്ളത് പ്രത്യേകാല ശ്രദ്ധേയമാണ്. ആദ്യത്തെ തിരിവിലുള്ള അവസാനത്തെ യാഗമാണ് സമാധാന യാഗം. എങ്ങനെയാണ് ലേവ്യയാഗങ്ങളെ രണ്ടായിട്ട് തിരിക്കാൻ കഴിയുന്നത്? ഈ അഞ്ച് ലേവ്യായ യാഗങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ സൗരഭ്യവാസനയായ യാഗവും അവസാനത്തെ രണ്ട് യാഗങ്ങൾ സൗരഭ്യവാസനയാണെന്ന് അവിടെ പറയുന്നില്ലേ. സ്വീറ്റ് സ്മെൽ ഓഫറിങ് ആൻഡ് നോൺ സ്വീറ്റ് സ്മെൽ ഓഫറിങ് സൗരഭ്യമുള്ള വാസനയായ യാഗമെന്ന് എടുത്തു പറയുന്നത് ആദ്യത്തെ മൂന്ന് യാഗമാണ്. അവസാനത്തെ രണ്ടെണ്ണം സൗരഭ്യവാസനയായ യാഗമാണെന്ന് പറയുന്നില്ലേ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആ പഠനം കൂടെ നമുക്ക് തീർത്തിട്ട് ഈ യാഗത്തിലേക്ക് കിടക്കാം. നോക്കുക, ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ അവർ ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരുന്നപ്പോൾ അർപ്പിച്ചതാണ്. അവസാനത്തെ രണ്ട് യാഗങ്ങൾ കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അർപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ടുമെങ്കിൽ പാപയാകവും അകൃത്യം ചെയ്തെങ്കിൽ അകൃത്യയാകവും അവർക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാൻ അവർ അർപ്പിക്കണമായിരുന്നു. സൗരഭ്യമുള്ള യാഗമെന്ന് ദൈവം പറഞ്ഞത് ദൈവത്തോട് കൂട്ടായ്മയുള്ളപ്പോൾ അർപ്പിച്ചതിന് സൗരഭ്യമുള്ള യാഗമെന്നും കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അർപ്പിക്കുന്നത് അത് സൗരഭ്യവാസനായ യാഗമാണെന്ന് ദൈവം അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ നോക്കുക, ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ അവർ സ്വമേധയാ അർപ്പിച്ചതാണ്. ഇറ്റ് വാസ് വോളണ്ടിയർലി ഓഫറിങ്. ഇറ്റ് വാസ് എ ഫ്രീ വിൽ ഓഫറിങ്. ആദ്യത്തെ മൂന്ന് യാഗങ്ങൾ സ്വമേധയായി അവർ അർപ്പിച്ചതാണ്. അവസാനത്തെ രണ്ട് യാഗങ്ങൾ നിർബന്ധമായി അർപ്പിക്കണം. പാപം ചെയ്തെങ്കിൽ പാപത്തിൻ്റെ പരിഹാരത്തിനും അകൃത്യം ചെയ്തെങ്കിൽ അകൃത്യത്തിൻ്റെ പരിഹാരത്തിനും നിർബന്ധമായി അവസാനത്തെ രണ്ടെണ്ണം അർപ്പിക്കണമായിരുന്നു. പ്രിയപ്പെട്ട ദൈവങ്ങളെ, ശ്രദ്ധിച്ചു നോക്കിയാൽ ബൈബിളിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഒരു പ്രിൻസിപ്പിള് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് എപ്പോഴും സൗരഭ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, സ്നേഹം മനസ്സിലാക്കി, ദൈവത്തിന് സ്വമേധയായി നമ്മൾ കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് അതെപ്പോഴും സൗരഭ്യമായിരിക്കുന്നത്. യഹൂദന് അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു. ദൈവം അവർക്ക് ക്ഷേമകരമായി യാത്ര കൊടുത്തു. ദൈവം അവർക്ക് നല്ല വിളവ് കൊടുത്തു. ദൈവം അവർക്ക് ചെയ്ത നന്മകളെ ഓർത്തല്ല, ദൈവത്തെ ആരാധനാത്മകമായി ഹൃദയത്തിൽ നിറയുമ്പോൾ സ്വമേധയായി അവർ കൊണ്ടുവന്ന യാഗങ്ങളാണ് ആദ്യത്തെ മൂന്ന് യാഗം. ഇറ്റ് വാസ് ഫ്രീ വിൽ ഓർ വോളണ്ടിയർലി ഓഫറിങ്. അങ്ങനെ സ്വമേധയായി ദൈവത്തിനോട് കൊടുത്തത് വചനം പറയുന്നു ദൈവത്തിനത് സൗരഭ്യമുള്ളതായിരുന്നു. ബൈബിളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ സമാഗമന കൂടാരം പണിയുവാൻ ആ വസ്തുക്കളൊക്കെ കളക്ട് ചെയ്തപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? സ്വമേധയായി തരുന്നവൻ്റെ കയ്യിൽ നിന്ന് മേടിപ്പാൻ പറഞ്ഞു. പുതിയ നിമിഷത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ കൊരിന്തലേഖനത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിന് പണം കൊടുക്കുമ്പോൾ തന്നെ ദശാംശം കൊടുക്കണമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ അതിൽ നിന്ന് നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. പുതിയ നിമിഷത്തിൽ വരുമ്പോൾ നമുക്ക് സർവ്വസ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കണം, നിർബന്ധത്താൽ അരുത്. ദൈവം നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മളെ ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അല്ല ആക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കൊടുക്കുന്നത് സ്വമേധയായി കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് സ്വമേധയായി കൊടുക്കുവാനായിട്ട് അവന് അവകാശമുണ്ട്. കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ പൗലോസ് തന്നെ പറയുന്നു സുവിശേഷം അറിയിപ്പാൻ നിർബന്ധം എന്നെ കിടപ്പുണ്ട്, ഞാനത് മനഃപൂർവ്വം ചെയ്താൽ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇഫ് ഐ ഡു ഇറ്റ് വില്ലിംഗ്ലി ഐ ഹാവ് എ റിവാർഡ്. ദൈവത്തോടുള്ള ആ സ്നേഹം മൂലം, സമർപ്പണം മൂലം, ഇഫ് ഐ ഡു ഇറ്റ് വില്ലിംഗ്ലി ഐ ഹാവ് എ റിവാർഡ്. 110 സങ്കീർത്തനത്തിന്റെ 1 വാക്യം അവിടെ വായിക്കുന്നുണ്ട്, ഓൺ ദ ഡേ ഓഫ് ദൈ ബാറ്റിൽ ദൈ പീപ്പിൾ ഷാൽ ബി ഫ്രീ വിൽ ഓഫറിങ്. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനങ്ങളായിരിക്കും. ദൈവം എപ്പോഴും പ്രസാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്വമേധാദാനങ്ങളിൽ കൂടെയാണ്. ഈ യാഗത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആദ്യത്തെ മൂന്ന് യാഗം സ്വമേധാ ദാനമായി കൊടുക്കുന്നതാണ്. അത് ദൈവത്തിന് സൗരഭ്യമാണ്. എന്നാൽ അവസാനത്തെ രണ്ട് യാഗങ്ങൾ അവർ പാപം ചെയ്യുകയോ അകൃത്യം ചെയ്യുകയോ ചെയ്തെങ്കിൽ നിർബന്ധമായി അർപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവരെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയും. അത് ഇറ്റ് വാസ് കമ്പൽസറി, നിർബന്ധമായി ദൈവം പറഞ്ഞതാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം അർപ്പിക്കുന്നു, സ്വമേധയായി ദൈവത്തിന് അർപ്പിക്കുന്നു, അത് ദൈവത്തിന് സൗരഭ്യമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് എങ്ങനെ നടക്കാൻ കഴിയും? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് വീണ്ടും നമ്മളെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ നമ്മൾ സൗരഭ്യവാസനയായ യാഗങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണം പഠിക്കുകയുണ്ടായി, ഹോമയാഗവും ഭോജനയാഗവും. മൂന്നാമത്തെ യാഗമാണ് സമാധാന യാഗം, അല്ലെങ്കിൽ സൗരഭ്യവാസനയായ യാഗങ്ങളിൽ അവസാനത്തെ യാഗം. നമ്മൾ മൂന്നാമധ്യായത്തിലേക്ക് വരികയാണ്. മൂന്നാമധ്യായമാണ് മുഴുവൻ സമാധാന യാഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതിൻ്റെ പ്രമാണം 7 അധ്യായത്തിൻ്റെ 11 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങളിലും വായിക്കുന്നു. അതിൻ്റെ പ്രമാണങ്ങൾ. നമ്മൾ നേരത്തെ ചിന്തിച്ചു പ്രമാണമാർക്കാണ് എഴുതിയത്? ഇസ്രായേലിന്റെ പുരോഹിതന്മാർക്കാണ്. അവിടേക്ക് നമുക്ക് ഇപ്പോൾ കിടക്കണ്ട. ആദ്യം നമുക്ക് ലേവ്യർ 7 11-38 വരെയുള്ള വാക്യം നമുക്ക് ആദ്യം ഈ ഭാഗത്ത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ 5 യാഗങ്ങളുടെ നടുക്ക് നിൽക്കുന്ന യാഗമാണേത്? സമാധാന യാഗം. ആദ്യത്തെ 2 യാഗങ്ങൾ നമ്മൾ പഠിച്ചു, അതായത് ബേൺഡ് ഓഫറിംഗും മീൽ ഓഫറിംഗും. ഹോമയാഗവും ഭോജനയാഗവും ദൈവപുത്രന്റെ വാസ്തവത്തിൽ ജീവിതത്തെ വരച്ചു കാണിച്ചു. ഭോജനയാഗം ദൈവപുത്രന്റെ അനുസരണവും മരണത്തെയും വരച്ചു കാണിച്ചു. ഹോമയാഗം എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ, ദ പെർഫെക്റ്റ് ലൈഫ് ആൻഡ് ദ പെർഫെക്റ്റ് സബ്മിഷൻ ഓർ ഡെത്ത്, ഇതിന്റെ പൂർണ്ണത ആദ്യത്തെ 2 കാണുന്നു. അവസാനത്തെ 2 അകൃത്യയാഗവും പാപയാഗവും. മനുഷ്യന്റെ അകൃത്യവും മനുഷ്യന്റെ പാപത്തെയും കാണിക്കുന്നു. നോക്കിയാൽ ഈ 5 യാഗത്തിന്റെ 2 എക്സ്ട്രീമാണ്. ആദ്യത്തെ 2, ദ പെർഫെക്ഷൻ വാട്ട് ഗോഡ് ഈസ് ആസ്കിംഗ് ഫ്രം അസ്, നമ്മോട് ചോദിക്കുന്ന പൂർണ്ണത. അവസാനത്തെ 2, ദ ഇംപെർഫെക്ഷൻ, സിൻ ആൻഡ് ട്രസ്പാസസ്, മനുഷ്യന്റെ അകൃത്യവും പാപവും. ഈ 1 മനുഷ്യന്റെ അശുദ്ധിയെയും പാപത്തെയും കാണിക്കുമ്പോൾ മറ്റൊന്ന് ദൈവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നു. ഇതിന്റെ നടുക്കാണ് ഏത് യാഗം നിൽക്കുന്നത്? സമാധാനയാഗം. ദൈവം അത് കൊണ്ടുവച്ചത് എത്ര കൃത്യമാണെന്നുള്ള ഓർക്കുക. നമ്മൾ എത്ര കൃത്യമായിട്ട് തിമത്യോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ഒരുവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ. 1 തിമത്യോസ് 2:5 എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുയേശു, അവൻ 2 ഒന്നാക്കുന്ന ചിത്രമാണ് ഈ സമാധാനയാഗവും. ദൈവം നടുക്ക് കൊണ്ടുവച്ചത് അതിൻ്റെ ക്രമീകരണത്തിലും അത് ശ്രദ്ധേയമായിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ആദ്യം ചിന്തിക്കുക സമാധാനയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ. നോക്കുക, ഗാഡ് ഈസ് പ്രൊപ്പീസിയേഷൻ ആൻഡ് മാൻ ഈസ് റിക്കൺസൈൽഡ് ടു ഗോഡ് ആൻഡ് ദർ ഇസ് പീസ്. ദൈവം വാസ്തവത്തിൽ പ്രായശ്ചിത്തം നടന്നു കഴിഞ്ഞു. ഹോമയാഗവും ഭോജനയാഗത്തിലും പ്രായശ്ചിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് പ്രൊപ്പീസിയേഷൻ, മാൻ ഈസ് റിക്കൺസൈൽഡ് ടു ഗോഡ് ആൻഡ് പീസ് ഈസ് എക്സിസ്റ്റിംഗ്. ആദ്യത്തെ 2 യാഗം ദൈവപുത്രന്റെ അനുസരണവും ജീവിതവും മരണവും മൂലം ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യന് വേണ്ടി നിരപ്പുണ്ടാക്കി, അല്ലെങ്കിൽ പ്രായശ്ചിത്തം ഉണ്ടാക്കി, മനുഷ്യനെ നിരക്കുവാനിടയായി തീർന്നു, സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കുക, ലോകത്തിലുള്ള മനുഷ്യന് ഈ സമാധാനമില്ലേ? 1-2 വാക്യം വായിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 57:20 വാക്യവും 48:22 വാക്യവും നമുക്ക് നോക്കാം. യെശയ്യാവ് 57:20 വാക്യം എത്ര കൃത്യമാണ്! ചേറും ചെളിയുമായിട്ട് മുകളിലോട്ട് തള്ളുന്ന പോലെയാണ് ദുഷ്ടമനുഷ്യന്റെ ഹൃദയം. ദൈവം എടുത്തു പറഞ്ഞു ദുഷ്ടന്മാർക്ക് സമാധാനമില്ലേ. 48 യെശയ്യാവ് 48:22 ദുഷ്ടന്മാർക്ക് സമാധാനമില്ലേ. പാപികൾക്ക്, ലോകത്തിന്റെ മനുഷ്യന് വാസ്തവത്തിൽ സമാധാനമില്ലേ. പാപം ഒരിക്കലും സമാധാനം തരുന്നില്ല എന്നുള്ളത് കാണുന്നു. ഇനി നമുക്ക് കൊലോസ്യരോന്നിന്റെ 19:21 വായിച്ചു നോക്കാം. കൊലോസ്യലേഖനം 1 19:21 വാക്യം നോക്കാം. മനുഷ്യന് സമാധാനമില്ല, മനുഷ്യനെല്ലാവരും പാപികളാണ്. ഇനി കൊലോസ്യരോന്നിന്റെ 19:20 വാക്യം, പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മളൊന്ന് ചിന്തിച്ച് ഹീ മെയ്ഡ് പീസ്, ആ വാക്ക് ശ്രദ്ധിക്കുക. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഹീ മെയ്ഡ് പീസ്, ദർ വാസ് നോ പീസ് ബട്ട് ഹീ മെയ്ഡ് പീസ്. ലോകത്തിൽ സമാധാനമില്ലേ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അവർ ഇളകിമറിയുന്ന കടൽ പോലെയാണ്, അത് സ്വസ്ഥമായി ഇരിക്കില്ല. ലോകത്തിലുള്ള ഏത് പാപിയുടെയും മനസ്സ് അതുപോലെയാണ്, ഇളകിമറിഞ്ഞ് നടക്കുകയാണ്. ലോകത്തിലെല്ലാവരും പാപികളാണ്. എന്നാലിവിടെ വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം, അവൻ മൂലം സമാധാനമുണ്ടാക്കി. എഫേസ്യരിന്റെ 14:18 നമ്മൾ അവിടെ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറഞ്ഞിട്ട് എഫേസ്യരിന്റെ 14-18 വരെ, ഫോർ ഹീ ഹിംസെൽഫ് ഈസ് അവർ പീസ്, ഓർ ഹീ ഈസ് അവർ പീസ്. പിന്നെ വായിക്കുന്നത് ഹീ ഈസ് അവർ പീസ്, അവൻ നമ്മുടെ സമാധാനം. അല്ലെ, എഫേസ്യരിന്റെ 14-18 വരെ വാക്യത്തില് ഹീ ഈസ് അവർ പീസ്. ഇനി 1 എഫേസ്യരിന്റെ 17 നോക്കിയാട്ടെ, അവൻ ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനം സുവിശേഷിച്ചു. ഹീ പ്രൊക്ലൈംഡ് പീസ്. ആ 3 കാര്യം ഒന്ന് ഇന്ത്യച്ചേ, ഹീ മെയ്ഡ് പീസ്, He is our peace, He proclaimed peace. ആ 3 കാര്യം നോക്കിയേ, അവൻ സമാധാനം ഉണ്ടാക്കി, അവൻ നമ്മുടെ സമാധാനം, അവൻ സമാധാനം സുവിശേഷിച്ചു. ഇനി പഴയ നിയമത്തിലെ ഒരു വാക്യം നോക്കാം, കർത്താവിനെ കുറിച്ചുള്ള വാക്യമാണ്, മീഖാ പ്രവചനം 5:5. അവൻ സമാധാനമാകും. ആരാണത്? 1 വാക്യം, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ അധിപതിയായി ഇരിക്കേണ്ടവൻ ഇരിക്കുന്നതിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത് എന്ന് പറഞ്ഞു വന്നിട്ട് അവനെ കുറിച്ച് പറയുകയാണ്, അവൻ സമാധാനമാകും. യെസ്, ആൻഡ് ദിസ് വൺ ഷാൽ ബി പീസ്. അവൻ സമാധാനമാകും, ആൻഡ് ഹീസ് അവർ പീസ്. എത്ര മനോഹരമാണെന്ന് നോക്കിയാട്ടെ, ലോകത്തിന് സമാധാനമില്ല, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, പാപികളുടെ ഹൃദയം ഇളകിമറിയുന്ന കടല് പോലെയാണ്, അതിൽ ചെറും ചെളിയുമായിട്ട് മുന്നോട്ട് തള്ളുകയാണ്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് എന്റെ ദൈവം പറയുന്നു. ആ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്ന് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം അവൻ സമാധാനം ഉണ്ടാക്കി. അവൻ നമ്മുടെ സമാധാനമായി മാറി. അവൻ സമാധാനം ദൂരത്തിരുന്നവരോട് സുവിശേഷിച്ചു. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കാം. നമ്മൾ റോമലേഖനം 5:1 നമ്മൾ എന്താ വായിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. ആ വാക്യം അവിടെ കൊണ്ട് തീരുകയല്ല, അതിൻ്റെ അടുത്ത വാക്യം എന്താ പറയുന്നത്? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനമുണ്ട്. അവൻ മുഖാന്തരം ഈ കൃപയിലേക്ക് പ്രവേശനം. നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്നാ? വി ആർ സ്റ്റാൻഡിങ് ഇൻ ദ ഗ്രേസ്. വി ആർ സേവ്ഡ് ബൈ ഗ്രേസ്. വി ആർ സ്റ്റാൻഡിങ് ഇൻ ഗ്രേസ്. പിന്നീട് നമ്മൾ എഫേസ്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ആ കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണിക്കാൻ പോവുകയുമാണ്. So we are saved by His grace, we stand in grace, and the exceeding greatness of His grace will be demonstrated in us in the coming days. Varuvanulla logathile krupayude athyantha dhanam kuda kaanikkum. Saved by grace, standing in grace, and the exceeding greatness of that grace is going to be shown in us. Krupayal rakshikkappettu, nammal adin arharalle. Krupayil nammale nirthi ennu paranja ante artham, God is in our favor. Even if we fall, He is in our favor. Pali neemam pole alla, devam namakku anukoolamayi kazhinju. അതാണ് കൃപയിലേക്ക് പ്രവേശനം കിട്ടി. അത് നമ്മൾ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാ? അവൻ മൂലം നമുക്ക് ഈ കൃപയിലേക്കുള്ള പ്രവേശനവും കിട്ടി. എന്തൊരു കാര്യമാണെന്ന് ഓർത്തെ, ആ 8-ാം അധ്യായം റോമലേഖനത്തിൽ പൗലോസ് അതുകൊണ്ടാണ് ചലഞ്ച് ചെയ്തത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ? ദൈവമാണ് കുറ്റം വിധിക്കേണ്ടത്. ദൈവം ഇന്ന് ആരാണ്? അവൻ നമുക്ക് അനുകൂലമാണ്. നമ്മൾ ഇനി ആരാണ് കുറ്റം വിധിക്കുന്നത്? ആരുമില്ലേ, നമ്മെ കുറ്റം വിധിക്കാൻ ആരുമില്ല. ദൈവമാണ് കുറ്റം വിധിക്കേണ്ടത്. പക്ഷെ തിരുവചനം പറയുന്നു, നമ്മെ നീതീകരിക്കുന്ന ദൈവമാണ് കുറ്റം വിധിക്കുന്നത്. ആ ആരുമില്ലേ. ദൈവജനത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ മഹത്വം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം. അതാണ് ഈ സമാധാന യാഗം നമ്മളെ കാണിക്കുന്നത്. ഈ സമാധാനയാഗത്തിൻ്റെ ഒരു ഓർഡർ പഴയ നിയമത്തിലുണ്ട്. ആമോസിൻ്റെ പുസ്തകം 5:22 വായിച്ചാൽ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ആ മൂന്ന് ഓർഡർ വരുന്നുണ്ട്. നമ്മൾ ഓർത്തു, റിക്കൺസിലിയേഷൻ നടക്കാതെ, ആദ്യത്തെ രണ്ട് യാഗങ്ങൾ റിക്കൺസിലിയേഷന് വേണ്ടി, അത് നടക്കാതെ ഈ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കില്ല. ആമോസ് 5:22 നോക്കി, അവിടെ മൂന്നും അതിൻ്റെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് ഹോമയാഗവും ഭോജനയാഗവും അർപ്പിച്ചാലും തടിപ്പിച്ച കാളകണ്ടുള്ള സമാധാനയാഗം അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കില്ലെന്ന് ഇസ്രായേലിനോട് പറയുന്നുണ്ട്. അതിൻ്റെ ഓർഡറിന് വേണ്ടി ഞാനത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഈ സമാധാനയാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ലൂക്കോസ് 19:42 കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. ലൂക്കോസ് 19:42 ഇവിടെ നമ്മൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് വായിച്ചത്. ഹീബ്രു, അതായത് ഒറിജിനൽ ലാംഗ്വേജില് ആമോസ് 5:22 ഒഴിച്ച് ഈ സമാധാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം പ്ലൂറലിലാണ്, ബഹുവചനത്തിലാണ്. ഇപ്പം നമ്മൾ വായിച്ച ലൂക്കോസ് 19:42 അതും ബഹുവചനമാണ്. അവിടെ ഇംഗ്ലീഷ് വായിച്ചാൽ Things pertaining to peace. നിന്റെ സമാധാനത്തിനുള്ളത് എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ things pertaining to peace. അവൾ എന്താണ് ഈ things pertaining to peace? അത് ഒന്നിലധികം കാര്യങ്ങളുണ്ടല്ലോ, ഒന്നിലധികം കാര്യങ്ങളുണ്ടല്ലോ. ഒന്നാമത് ആവശ്യം എന്താണ്? ദുഷ്ടന് സമാധാനമില്ല. അപ്പൊ സമാധാനത്തോടുള്ള ബന്ധത്തിൽ things pertaining to peace. See, we need reconciliation to God. റോമർ 5 നമ്മൾ അതാണ് വായിച്ചത്. ദൈവത്തോട് നമുക്ക് സമാധാനം ലഭിക്കണം. ഈ ദൈവത്തോട് സമാധാനം ലഭിച്ച ശേഷം വേറെ ഒരു സമാധാനമുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവ സമാധാനം, പീസ് ഓഫ് ഗോഡ്. ഇത് രണ്ടും രണ്ടാണ്. ഫിലിപ്പിയനത്തിലല്ലേ പറയുന്നേ? യെസ്, ഫിലിപ്പിയൻസ് 4:6. ഇത് രണ്ടും രണ്ടാണ്, ഒന്നല്ലേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും ദൈവ സമാധാനം, മറ്റേത് ദൈവത്തോടുള്ള സമാധാനം. വൺ ഈസ് പീസ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് ദിസ് ഈസ് പീസ് ഓഫ് ഗോഡ്. രണ്ടും രണ്ടാ. ദൈവങ്ങൾ ദൈവജനം പഠിക്കുന്നുണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിക്കാം. പീസ് വിത്ത് ഗോഡ്, യു നോ, വി ഓൾ ഹാവ്, എവ്രി ബിലീവർ ഹാസ് ഗോഡ്, പീസ് വിത്ത് ഗോഡ്, ഹു ആർ റിക്കൺസൈൽഡ് ടു ഗോഡ്. ദൈവത്തോട് നിരന്ന എല്ലാ വിശുദ്ധന്മാർക്കും ദൈവത്തോട് സമാധാനമുണ്ട്. എന്നാൽ ഇപ്പം പറഞ്ഞ ഈ സമാധാനമുണ്ടല്ലോ, അതെല്ലാ ദൈവമക്കൾക്കും ഇല്ലേ. ഇത് ഇറ്റ് ഈസ് എ കണ്ടീഷണൽ തിങ്. എന്താ ഈ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടി. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. കാക്കും എന്നുള്ള അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ അർത്ഥം വരുന്നത് ഇങ്ങനെ, ദെൻ ഇറ്റ് വിൽ ഗാരിസൺ യുവർ മൈൻഡ് ആൻഡ് തോട്ട്സ് എന്നാണ്. പട്ടാളക്കാരൻ ഇറങ്ങി നിങ്ങളെ കാവൽ ചെയ്യുന്നത് പോലെ ദൈവസമാധാനം നിങ്ങളെ കാവൽ ചെയ്യും. ദിസ് ഇസ് കണ്ടീഷണൽ. ദൈവമക്കൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യമില്ലേ? ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചറിയിക്കുക, എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലേ. ആ ദൈവം നമ്മളങ്ങനെ വിശ്വസിച്ച് വരവേൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്നു, ദൈവ സമാധാനത്തിൽ നമ്മളെ സൂക്ഷിക്കും, നമുക്ക് ഉറങ്ങുവാൻ കഴിയും, നമ്മളെ അസ്വസ്ഥത മാറ്റി നമുക്ക് ഉറങ്ങുവാൻ കഴിയും. എങ്ങനെ? ദൈവ സമാധാനം നമുക്ക് തരും. നമ്മൾ ഇപ്പം തന്നെ വായിച്ചല്ലോ ഈ ദൈവ സമാധാനം എന്തുവാ. നമ്മൾ വളരെ ദൃഷ്ടാന്തം, മനോഹരമായ ദൃഷ്ടാന്തം, കർത്താവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് കപ്പലിൽ പോവുകയാണ്. കടലെല്ലാം ഇളകി മറിഞ്ഞു. കർത്താവ് എന്തോ ചെയ്യുക? അവിടെ കിടന്ന് ഉറങ്ങുക. ഈ കാറ്റും കോളും ഉള്ളതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഉറങ്ങുകയാണ്. എങ്ങനെ ഉറങ്ങാൻ കഴിയും? ദൈവസമാധാനം. ഇനി നമുക്ക് മനോഹരമായ ഒരു ഒരു ദൃഷ്ടാന്തമുണ്ട്. നമ്മളിപ്പോൾ യെശയ്യാ 57:20 വായിച്ചു, ദുഷ്ടന്മാരെ ഇളകിമറിയുന്ന കടൽ പോലെയാണ്, ചേറും ചെളിയുമായി അത് മുകളിലോട്ട് തള്ളുന്നു. വെളിപാട് ദിവസവും 5-ാം അധ്യായത്തിൽ വരുമ്പോഴോ 4-5 അധ്യായത്തില് ദൈവത്തിന്റെ മുന്നിലും ഉണ്ട് ഒരു കടല്. ആ കടൽ എങ്ങനെ ഇരിക്കുന്നതാണ്? ശുഭവും ശുഭ്രവും. ഇറ്റ് ഈസ് ക്ലിയർ ആസ് ഗ്ലാസ്. അചഞ്ചലമായി, യാതൊരു ചലനവുമില്ല, ചേറുമില്ല, അത് നിശ്ചലമായി നിൽക്കുന്നു. അത് വാസ്തവത്തിൽ ആ സമാധാനത്തിന്റെ സിമ്പിളാണ്. നമുക്കെടുക്കാം, മനസ്സിലായില്ലേ? ദുഷ്ടൻ അത് ഇളകിമറിയുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ ഉള്ള ആ കടല് വളരെ ശാന്തമാണ്, അതിൽ യാതൊരു ചേറും ചെളിയുമില്ലേ. That is peace of God. ദൈവത്തിന്റെ സമാധാനത്തെ ആർക്കാ ഇളക്കാൻ കഴിയുന്നത്? ലോകത്തുള്ള മനുഷ്യനെല്ലാം ദൈവത്തെ വിട്ടുപോയാലും ദൈവ സമാധാനത്തിന് വല്ലതും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിന്റെ സമാധാനത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അത് നമുക്ക് തരുമെന്ന ഈ സമാധാനം നമ്മളെ നിലവുകളെയും ഹൃദയങ്ങളെയും, അവർ തോട്ട്സ് ആൻഡ് മൈൻഡ്സ് വിൽ ഗാരിസൺ ബൈ ദിസ് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ തിങ്സ് പെർട്ടൈനിങ് ടു പീസ്, അതായത് നിങ്ങളുടെ സമാധാനത്തിനുള്ളത്. നമ്മൾ യെശയ്യാവ് 26:3 നോക്കിയാട്ടെ. യെശയ്യാവ് 26:3, Isaiah 26:3, ആ വാക്യം അർത്ഥപൂർണമാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ. Thou will keep him in perfect peace whose mind is stayed on thee. നിന്നിൽ മനസ്സ് വെച്ചിരിക്കുന്ന ആ മനുഷ്യരെ എന്ത് ചെയ്യും? പൂർണ്ണ സമാധാനത്തിൽ സൂക്ഷിക്കും. യെസ്, നമുക്കിനി യാഗത്തിലേക്ക് കടന്നു വരാം. ആ സമാധാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. വളരെ മനോഹരമായി നമുക്ക് ഓർക്കുവാനും ചിന്തിക്കാനും പഠിക്കുവാനും കഴിയുന്നു ദൈവത്തിന്റെ സമാധാനവും ദൈവ സമാധാനവും. നമുക്കിനിയും ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ആ സമാധാനയാഗം നമ്മൾ ഓർത്തു, അതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഏതെല്ലാം യാഗമൃഗങ്ങളെ അർപ്പിക്കാം. 3:1 കാളയർപ്പിക്കാം, 3:6 ചെമ്മരിയാടിനെ അർപ്പിക്കാം, 3:7 ആട്ടിൻകുട്ടി അർപ്പിക്കാം, 3:12 കോലാടിനെ അർപ്പിക്കാം. അവള് കാളയർപ്പിക്കാം, ചെമ്മരിയാടിനെ അർപ്പിക്കാം, ആട്ടിൻകുട്ടി അർപ്പിക്കാം, കോലാടിനെ അർപ്പിക്കാം. ഓരോ യാഗങ്ങളും ദൈവമാണ് നിബന്ധന തരുന്നത് എന്തിനെയൊക്കെ യാഗമായിട്ട് അർപ്പിക്കണം. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആണിനെയോ പെണ്ണിനെയോ അർപ്പിക്കാം. ഇത് വചനത്തിൽ അവിചാരിതമായിട്ട് വന്നിട്ടുള്ളതല്ലേ, വചനത്തിൽ അതിന് പ്രാധാന്യതയുണ്ട്. വീണ്ടും പഠിക്കുമ്പോൾ നമുക്ക് വചനത്തിൽ കാണാം. പശുഭസ്മം എന്ന് പറയുന്ന ഒരു യാഗം സംഖ്യാപുസ്തകം 19 പശുഭസ്മം എന്ന് പറയുമ്പോൾ കാളയല്ല ഭസ്മമാക്കേണ്ടത്, പശുവിനെ ഭസ്മമാക്കുകയാണ്. പശുവിനെ, അത് പെണ്ണാണ്. ഇവിടെയും ദൈവം എടുത്തു പറഞ്ഞ് ആണോ പെണ്ണോ ആകാം. നമുക്ക് ആ സമാധാനത്തോടുള്ള ബന്ധത്തിൽ ആണോ പെണ്ണോ ആകാമെന്ന് പറയുമ്പോൾ ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. ആണ് തിരുവചനത്തിൽ എപ്പോഴും ആ ഡൊമിനന്റ് ക്യാരക്ടർ, അതായത് നയിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ പെണ്ണ് വിധേയത്വത്തിൻ്റെ, വിധേയപ്പെടുന്നതിൻ്റെ സ്വഭാവത്തെയാണ് തിരുവചനത്തിൽ എപ്പോഴും ഒബീഡിയൻസ് അല്ലെങ്കിൽ അതിനെയാണ് കാണിക്കുന്നത്. ഇത് രണ്ടും കൂടെ സമാധാനത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആക്റ്റീവ് റൈറ്റസ്നെസ് ആൻഡ് പാസീവ് റൈറ്റസ്നെസ് എന്ന് പറഞ്ഞ് രണ്ട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതിൻ്റെ മലയാളം എന്താണ്? ഒന്ന് ആക്റ്റീവായിട്ട്, അതായത് ക്രിയാത്മകമായി നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്ന നീതിയും, പിന്നീട് മന്ദഗതിയിൽ സഹിഷ്ണുതയോടുകൂടെ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്ന നീതിയും. കുറച്ചുകൂടെ ചിന്തിച്ചാൽ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് നീതി സാധിപ്പിച്ചു തന്നു. എന്നാൽ മനുഷ്യരായ നമുക്ക് വേണ്ടി അവൻ സകല ന്യായപ്രമാണവും ലോകത്തിന് അനുസരിച്ചു. ഒരു സ്ത്രീ വിധേയത്വത്തിന്റെ ചിത്രമാണ്. ഇങ്ങനെ ന്യായപ്രമാണം സകലവും നിർത്തിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ന്യായപ്രമാണം മുഴുവൻ അവൻ അനുസരിച്ചു. കർത്താവ് എന്തിനാ ശാനപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലേ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്നാഭിമാന്റെ കൈക്കീഴിലും ശാനപ്പെടുകയാണ്. ഞാൻ ചെയ്യേണ്ട സകല നീതിയും കർത്താവ് എനിക്ക് വേണ്ടി സാധിപ്പിച്ചു തരികയാണ്. ഇറ്റ് ഈസ് പാസീവ് റൈറ്റസ്നെസ് ആസ് വെൽ എസ് ആക്റ്റീവ് റൈറ്റസ്നെസ്. എന്നെ നീതീകരിക്കുക മാത്രമല്ല, ഞാൻ ചെയ്തു തീർക്കേണ്ടത് കൂടെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു. ആണോ പെണ്ണോ ഇവിടെ എടുക്കുവാനായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുമ്പോൾ അത് നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് സാധിക്കും. എന്നാൽ ഈ യാഗങ്ങളിൽ എല്ലാം പ്രത്യേകിച്ച് ഈ സമാധാനയാത്തോളം ബന്ധത്തിൽ നമുക്ക് ലേവ്യ പുസ്തകം 22:21 വാക്യം നോക്കിയാട്ടെ. 22:21 വാക്യം, ഒരുത്തൻ നേർച്ച നിവൃത്തിയാകട്ടെ സ്വമേധാദാനമാകട്ടെ യഹോവയ്ക്കുള്ള മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ, നോക്കുക, സമാധാനയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം, അതിനൊരു കുറവുണ്ടായിരിക്കരുത്. അപ്പൊ സമാധാനയാഗം സ്ഥാപിക്കുമ്പോൾ ദൈവം എടുത്തു പറഞ്ഞു അതിന് ഇറ്റ് ഷാൾ ബി പെർഫെക്റ്റ് ടു ബി അക്സെപ്റ്റഡ്, അതിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു യഹൂദന് ഒരു യാഗത്തെ അർപ്പിച്ചിട്ട് അവൻ എത്രമാത്രം സമാധാനത്തോടെ കടന്നു പോകാൻ സാധിക്കും? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ സമാധാനം അവന് കിട്ടത്തില്ല. അപൂർണതയുണ്ട് അവിടെ. അവൻ അപ്പോഴും അർപ്പിച്ചത് പൂർണ്ണതയുള്ളതാണോ എന്ന് സംശയമാണ്. ദൈവത്തിന് പ്രസാദമാകുവാൻ തക്കവണ്ണം മൂലമില്ലാത്തതായിരിക്കണം. ഇറ്റ് ഷാൽ ബി പെർഫെക്റ്റ് ടു ബി അക്സെപ്റ്റഡ്. ഇത് പഠിക്കുമ്പോഴാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത പേരെന്താണ്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഒരാശയം ഇങ്ങനെയുണ്ട്. എന്താണ്? ദൈവം ഒരാളിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന പെർഫെക്ഷൻ എത്ര പരിപൂർണതയുള്ളതായിരിക്കും. ഞാനൊരാളിനെ കൊണ്ടുവന്നാൽ പറയും ഇതാ രാജുവിൻ്റെ ആട് അല്ലേ, അല്ലെ ജിജിയുടെ ആട്, അങ്ങനെ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആടെന്ന് പറയുമ്പോൾ ഹീ ഹാസ് ചോസൻ ഇസ് അക്കോർഡിംഗ് ടു ഹിസ് പെർഫെക്ഷൻ. ദൈവമാരാണ്, അവൻ അകത്തുള്ളതും കാണുവാൻ കഴിയുന്നവനാണ്. പുറത്തുള്ളത് മാത്രമല്ല അകത്തുള്ളതും കാണുവാൻ കഴിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പറയുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടാണിവൻ. അപ്പോൾ അവൻ്റെ പെർഫെക്ഷൻ നമ്മൾ അതിൻ്റെ ചിത്രമാണ് എബ്രായർ 7:26 വായിക്കുന്നത്. Hebrews 7:26 അവിടെ കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്? പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാട്ടിൽ ഉന്നതനായവൻ. ഹയർ ദാൻ ദ ഹെവൻസ്. There is no more words to be added. ഇനിയും അതിനെക്കാട്ടിൽ വാക്കുകളൊന്നും പറയാനില്ല. ഹു ഇസ് ഹോളി, ഹാംലെസ്, അൺഡിഫൈൽഡ്, സെപ്പറേറ്റ് ഫ്രം സിന്നേഴ്സ് ആൻഡ് ബിക്കെയിം ഹയർ ദാൻ ദ ഹെവൻസ്. സ്വർഗത്തെക്കാട്ടിൽ ഉന്നതനാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെ വിളിച്ചു പറയുവാൻ ഇനി ഇതിൽ കൂടുതലായിട്ട് ഒരു വാക്കില്ല. എബ്രായർ 7:26 ഇറ്റ് ഷാൽ ബി പെർഫെക്റ്റ് ടു ബി അക്സെപ്റ്റഡ്. ദാറ്റ് മീൻസ് ദ ലോർഡ് വാസ് സോ പെർഫെക്റ്റ്. എല്ലാ വിധത്തിലും അവൻ പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്റ്റ് ആയ കർത്താവ് പിതാവ് അവനിൽ പ്രസാദിച്ചു അംഗീകരിച്ചത് കൊണ്ട് നമുക്കിന്ന് എന്ത് സംഭവിക്കുന്നു? പൂർണ്ണ സമാധാനം നമുക്ക് സാധിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചുമതല, ഇത് വളരെ ഊന്നി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സമാധാനത്തോടുള്ള ബന്ധത്തിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയെ ഊന്നി പറയുന്നു. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഏകദേശം 14 പ്രാവശ്യം അവൻ അതിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 times അവൻ അതിനെ കൊണ്ടുവരണം, അവൻ്റെ സ്വന്തം കൈയാൽ കൊണ്ടുവരണം, അവൻ അതിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ സമാധാനം ആവശ്യമാണെങ്കിൽ ഇസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ബിഫോർ ഗോഡ്. 14 പ്രാവശ്യം നിങ്ങൾ അധ്യായം വായിച്ചാൽ അറിയാം, 7-ാം അധ്യായത്തിന്റെ പ്രമാണങ്ങൾ വായിച്ചാലും അറിയാം. അപ്പോൾ അവിടെ നോക്കിയേ, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഒരുത്തന്റെ വഴിപാട് സമാധാനമാകുന്നുവെങ്കിൽ, കന്നുകാലികളോ ഒന്നിനെ അർപ്പിക്കുന്നുവെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. അവൻ അർപ്പിക്കണം. അത് 4-ാം വാക്യം, 6-ാം വാക്യം, 7-ാം വാക്യം, 10-ാം വാക്യം, 12-ാം വാക്യം, 15-ാം വാക്യം ഇങ്ങനെ പോവുകയാണ്. അവൻ അതിനെ അർപ്പിക്കണം, അവൻ അതിനെ അർപ്പിക്കണം. വീണ്ടും 7-ാം അധ്യായത്തിലും വായിക്കുന്നു. രണ്ടാമത് പറയുന്നു 7-ാം അധ്യായത്തിന്റെ 29-ും 30-ും നോക്കിയേ. ആ പ്രമാണത്തിൽ പറയുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 29-ും 30-ും വാക്യം സ്വന്തം കൈയാൽ കൊണ്ടുവരണം, അവൻ അതിനെ കൊണ്ടുവരണം. 14 പ്രാവശ്യം പറഞ്ഞു, വീണ്ടും എടുത്ത് പറയുന്നു സ്വന്തം കൈയാൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിനിധി പോകുവാൻ സാധിക്കുകയില്ല. സ്വന്തം കൈ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി മറ്റാരും വിശ്വസിപ്പാൻ ഒക്കുകയില്ല. സ്വന്തം കൈയാൽ കൊണ്ടുവരണം. എനിക്ക് സമാധാനം ആവശ്യമാണെങ്കിൽ ഞാൻ തന്നെ വിശ്വസിക്കണം. തലതൊട്ടപ്പനും ഒന്നും കാര്യം നടക്കുകയില്ല. സ്വന്തം കൈയാൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണിക്കുന്നു. ഇനിയും 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്, 3:2 വഴിപാടിന്റെ തലയിൽ അവൻ കൈവെക്കണം. പ്രതിനിധിയല്ല കൈവെക്കുന്നത്, വീണ്ടും ഇവിടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഒന്ന് ശ്രദ്ധിച്ചേ, അവൻ അതിനെ കൊണ്ടുവരണം, സ്വന്തം കൈയാൽ അതിനെ കൊണ്ടുവരണം, വഴിപാടിന്റെ തലയിൽ അവൻ കൈവെക്കണം. പിന്നീട് മൂന്നിന്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ അതിനെ അറുക്കണം. ഇവിടെ പുരോഹിതനല്ല അറുക്കുന്നത്, അവൻ അതിനെ അറുക്കണം. നാല് പ്രാവശ്യം വ്യക്തിപരമായ ചുമതല അവിടെ ഊന്നിക്കാണിക്കും, അവൻ അതിനെ അർപ്പിക്കണം, അവൻ്റെ സ്വന്തം കൈയാൽ അർപ്പിക്കണം, തൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവെക്കണം, അവൻ അതിനെ അറുക്കണം. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സമാധാനം ആവശ്യമാണെങ്കിൽ അവനതിനെ ഈ വിധത്തിൽ വ്യക്തിപരമായൊരു ബന്ധമുണ്ടായിരിക്കണം. നമുക്കും പുതിയ നിമിത്തമുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, കർത്താവിന് നമ്മൾ വിശ്വാസമർപ്പിക്കാതെ നമുക്ക് സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. ഇനിയും അതിൻ്റെ രക്തം കൊണ്ടുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അതിൻ്റെ രണ്ടാം വാക്യം തന്നെ അല്ലേ, അഹരോന്റെ പുത്രന്മാരെ അതിൻ്റെ രക്ത യാഗപീഠത്തിൻ്റെ ചുറ്റും തളിക്കണം, യാഗപീഠത്തിൻ്റെ ചുറ്റും തളിക്കണം. അഹരോന്റെ പുത്രന്മാർ രക്തം യാഗപീഠത്തിൻ്റെ ചുറ്റും തളിക്കണം. നോക്കുക, സമാഗമന കൂടാരത്തിൻ്റെ പ്രവേശനത്തെങ്കിലാണ് യാഗപീഠം ഇരിക്കുന്നത്. സമാഗമന കൂടാരത്തിലോട്ട് കയറിയ ഉടൻ കാണുന്നത് യാഗപീഠമാണ്, യാഗപീഠത്തിൻ്റെ ചുറ്റും ചോര തളിക്കുകയാണ്. നമ്മൾ എബ്രായലേഖനം, ഇതൊരു കോൺട്രവേഴ്സിയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അർത്ഥം പറഞ്ഞു തരാമെങ്കിൽ പറഞ്ഞു വെക്കൂ. അത് പലപ്പോഴും ഞാൻ മറ്റു ചിലരോടൊക്കെ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. എബ്രായലേഖനം 9:11 തൊട്ടുള്ള വാക്യം വായിച്ചാൽ, യേശുക്രിസ്തു സ്വർഗത്തിൽ കയറുമ്പോൾ അവൻ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എബ്രായർ 9:11 തൊട്ടുള്ള വാക്യം, അവൻ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവായ യേശുക്രിസ്തു പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ രക്തവും കൊണ്ട് അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പൊരുളാണ് യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ലിറ്ററലി കർത്താവ് രക്തം കൊണ്ട് പ്രവേശിച്ചോ ഇല്ലെന്ന് പറയാൻ ഒക്കുവോ? ചിന്തിച്ചു നോക്കിയേ, പഴയ നിയമത്തിലെ ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ചോരയാണ് അർപ്പിക്കുന്നത് മഹാപുരോഹിതൻ. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ സ്വന്തം രക്തത്താൽ കൈപ്പണിയല്ലാത്ത വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. മാത്രമല്ല, ഹാവലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു രക്തം. ഈ രക്തം അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യമാണ്. മറുപടി പറയാനൊക്കെ ഒരു ചെറിയ ആർഗ്യുമെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു തീർത്ഥ്യം പറയുന്നില്ല കർത്താവിൻ്റെ ചോറ് കൊണ്ട് തന്നെയാ പോയെന്ന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം വചനത്തിൽ പഴയ നിയമത്തിൻ്റെ ആ നിഴല് അത് പൊരുളായി മാറണമെങ്കിൽ കർത്താവിൻ്റെ രക്തവുമായിട്ട് അവൻ അതിവിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചെന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ ന്യായം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും തിരുത്തി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, പക്ഷെ ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നു. ഏതായാലും അവിടെ നമുക്കൊരു കാര്യം ഓർക്കാം, ഈ ചോര സമാധാനം സ്ഥാപിക്കുവാൻ ആവശ്യമായിരുന്നു. കൊലോസ്വർഗത്തിന്റെ 20 നമ്മൾ വായിച്ചത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. നീതീകരണത്തിന് ആ രക്തം ആവശ്യമായിരുന്നു. ഇത് പഠിച്ചപ്പോൾ എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കാനിടയായി. മൂന്ന് വസ്തുതകൾ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്, മൂന്ന് കാര്യങ്ങൾ. ഏത് മനസ്സിനെയും ഏത് ജീവിതത്തിൻ്റെ നേരെ മൂന്ന് കാര്യം. ഞാനൊരു പാപം ചെയ്താൽ, അകൃത്യം ചെയ്താൽ എൻ്റെ സ്വന്തം മനസ്സാക്ഷി എനിക്കെതിരായിട്ട് കുറ്റം ചുമത്തും. രണ്ട്, ദൈവം കുറ്റം ചുമത്തും. മൂന്ന്, സാത്താൻ കുറ്റം ചുമത്തും. എൻ്റെ സ്വന്തം മനസ്സാക്ഷി കുറ്റം ചുമത്തും, ദൈവം എനിക്കെതിരായിട്ട് കുറ്റം ചുമത്തും, സാത്താൻ എനിക്കായിട്ട് കുറ്റം ചുമത്തും. എന്നാൽ ഇതിന് മൂന്നിനും മറുപടി പറയുന്നത് കർത്താവിൻ്റെ ചോരയാണ്, അവൻ്റെ രക്തമാണ്. ആ രക്തം വാസ്തവത്തിൽ നമുക്ക് സമാധാനമായ ദൈവസന്നിധിയിൽ നിൽപ്പാനായിട്ട് നമുക്കിടയാക്കി തീർക്കുകയാണ്. നമ്മൾ എബ്രായലേഖനം 12:24 ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഹാവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തം. നമ്മൾ അടുത്തു വന്നിരിക്കുന്ന ആ രക്തത്തിൻ്റെ അടുക്കലേക്കാണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഹാവേലിൻ്റെ രക്തം എന്തുവാ ചെയ്യുന്നത്? നിർദോഷിയായിരുന്നു ഹാവേൽ, ഇല്ലേ? അവൻ കുറ്റം ചെയ്തില്ല, അവനെ കൊന്നു. ബൈബിളിൽ വായിക്കുന്നു, ഭൂമിയിൽ നിന്ന് ഹാവേലിൻ്റെ രക്തം പ്രതികാരത്തിനായി ദൈവത്തോട് നിലവിളിക്കുന്നു. ഹാവേലിൻ്റെ രക്തം വളരെ നിഷ്കളങ്കമായ രക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തമോ? അവനെ കൊന്നു കളഞ്ഞു ദുഷ്ടന്മാർ ഇതുപോലെ. ആ രക്തം എന്ത് ചെയ്യാണ്? ഓ ക്ഷമിക്കണം പിതാവേ, ക്ഷമിക്കണം. ഹാവേലിൻ്റെ രക്തത്തെക്കാട്ടിൽ അത് ഗുണകരമായി സംസാരിക്കുന്നു. യെസ്, ഹാവേലിൻ്റെ രക്തം പ്രതികാരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തം നമ്മളോട് ക്ഷമിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അവന്റെ ചോരയിൽ ആശ്രയിച്ചുകൊണ്ട് അടുത്ത് വരുന്ന ദൈവമക്കൾ, അവർക്ക് എത്ര സമാധാനം കിട്ടും! കാരണം അവന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പുണ്യാഹാര രക്തം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിലേഖനത്തിൽ 4:6 നമ്മൾ വായിച്ചു, ബി ആങ്ഷ്യസ് ഓഫ് നത്തിങ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഈ സമാധാനത്തിന് നമുക്ക് വേണ്ടി സാധിപ്പിച്ച വലിയ കാര്യം, വാസ്തവത്തിൽ ലോകം ഓടി നടക്കുന്ന മുഴുവൻ സമാധാനത്തിന് വേണ്ടിയാണ്. ആരോ ഞാൻ എവിടെയോ വായിച്ച പോലെ, ലോകത്തിലുള്ള രാഷ്ട്രീയ എല്ലാം എന്തിനാ? അസമാധാനത്തിന് വേണ്ടിയാ. യു എൻ എ, ലീഗ് ഓഫ് നേഷനെ രാഷ്ട്രങ്ങൾ ആയുധം ഉണ്ടാക്കുന്നതെല്ലാം അവർക്ക് സ്വസ്ഥമായി ബില്ലാതൻ ടെററിസ്റ്റ് വർക്ക് തുടങ്ങി എന്തിനാ സമാധാനം? അവനോർക്ക് സമാധാനം വേണമെങ്കിൽ ഇങ്ങനെ അവനെതിരായിട്ടുള്ളവരെല്ലാം നശിപ്പിക്കണം. അപ്പൊ എല്ലാവരും സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ്. എന്നാൽ ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, റോമലേഖനം 3:17, സമാധാന മാർഗം അവർക്ക് അറിഞ്ഞുകൂടാ. They don't know the way of peace. സമാധാന മാർഗം ഇതാണ്, അത് ലോകത്തിന് അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്കത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ചോര ദൈവത്തിൻ്റെ ഒരു സിംഹാസനമാണെന്ന് പറയാം, അല്ലെങ്കിൽ ത്രോണാണെന്ന് പറയാം. ആ യാഗപീഠം അതിൻ്റെ ചുറ്റും തളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കെതിരായിട്ടുള്ള സകല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുകയാണ് ആ യാഗപീഠം. ഇനിയും വളരെ പ്രധാനമായ കാര്യം, ഈ യാഗപീഠത്തെങ്കിൽ എന്താണ് ദഹിപ്പിക്കേണ്ടത്? ഈ യാഗപീഠം മുഴുവൻ ദഹിപ്പിക്കപ്പെടുമോ? ഇല്ലേ, നമുക്ക് നോക്കാം എന്താ ദഹിപ്പിക്കുന്നതെന്ന്. 3-4 വാക്യം നോക്കിയേ, രസകരമാണ്. 3:4 വാക്യം, യാഗപീഠത്തെങ്കിൽ എന്താണ് ദഹിപ്പിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുമ്പോൾ സകല കൊഴുപ്പുകളും, മേധസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ആ കിഡ്നി അതാണ്, അതും വളരെ കൊഴുപ്പേറിയ ഒരു വസ്തുവാണെന്നാണ് ആ കരുതി. റിച്ചസ്റ്റ് പാർട്ട് എന്നാ കിഡ്നിക്ക് ഒരു തെളിവ് വേണേ പറയാം. ആവർത്തനം 32:14 നോക്കിയേ, റിച്ചസ്റ്റ് പാർട്ടിന് പറയുന്ന ഒരു പദമാണ് കിഡ്നി. ഡ്യൂട്രോണമി 32:14, ആവർത്തനം 32:14. കോതമ്പിൻ കാമ്പ് എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്താണെന്നറിയോ? കോതമ്പിന്റെ കാമ്പ് എന്ന് പറയാൽ ദ ഫാറ്റ് ഓഫ് ദ കിഡ്നി ഓഫ് വീറ്റ്, അതായത് കോതമ്പിന്റെ കാമ്പ്. ആ കോതമ്പിന്റെ ഏറ്റവും കൊഴുപ്പേറിയ സത്തിന് പറഞ്ഞിരിക്കുന്ന പേരാണ് കോതമ്പിന്റെ കാമ്പ്. അപ്പോൾ ബൈബിളിലെ കിഡ്നി എന്നുള്ള പദം വന്നിരിക്കുന്നത് ദ റിച്ചസ്റ്റ് പാർട്ട്. അപ്പോൾ നോക്കുക, ഈ യാഗമൃഗത്തിന്റെ അകത്തുള്ള റിച്ചസ്റ്റ് പാർട്ട്, ആ കൊഴുപ്പും കിഡ്നി എല്ലാം കൂടെ എടുത്ത വപ എന്ന് പറയുന്നത് ദ കൗൾ എബൌ ദ ലിവർ എബൌ ദ കിഡ്നി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ലേ? എന്തോ ഇതിൻ്റെ എവിടെയൊക്കെയുള്ള സാധനങ്ങൾ, അത് മുഴുവൻ ഈ കൊഴുപ്പ് പിടിച്ചിരിക്കുന്ന ആ ഫാറ്റി സാധനങ്ങളാണ് എടുക്കാനായിട്ട് പറഞ്ഞത്. ഈ കൗൾ അല്ലെങ്കിൽ വപ എന്ന് പറയുന്നതും ഫാറ്റി പാർട്ടായിട്ട് പറയുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇത്രയും ചിന്തിച്ചു, ഇതെല്ലാം അകത്തുള്ള ഈ കൊഴുപ്പ് ഭാഗമാണ്. ഇത് നോക്കുക, പുറത്ത് ഈ യാഗമൃഗത്തെ നോക്കിയാൽ അത് കാണാൻ സാധിക്കത്തില്ല. ഈ ഇപ്പം പറഞ്ഞ ഭാഗങ്ങളൊക്കെ, യാഗപീഠത്തെങ്കിൽ ദൈവത്തിന് കൊടുത്ത ഭാഗമൊക്കെ എവിടെ ഇരിക്കുന്ന ഭാഗമാ? അകത്തുള്ള ഭാഗമാ, ദാറ്റ് വിച്ച് ഈസ് ഇൻസൈഡ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടുള്ള ബന്ധത്തിൽ ഇതെന്തിനെയാണ് പഠിപ്പിക്കുന്നത് നമ്മളെ? ലളിതമായിട്ട് ഞാനങ്ങ് വായിച്ച് കേൾപ്പിക്കാം. എവറി ഡീപ് അഫക്ഷൻ, every emotion, all that love could feel and all the desire could yearn over and presented by him to father in that hour when he became our peace. നമ്മുടെ സമാധാനമായി അവൻ തന്നെത്താൻ കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉള്ള സകല എമോഷനും സകല സ്നേഹവും സകല ആഗ്രഹങ്ങളും സകല ചിന്തകളും അവൻ ആരോടായിരുന്നു? അവൻ്റെ പിതാവിന് വേണ്ടി അർപ്പിച്ചു. All that is within him, all that his heart was yearning, see, every that rich and deep portion of him that was inside was given into that altar. യാഗപീഠത്തിൽ തീയായി കത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അകത്തുള്ള ചിന്തകളെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, പക്ഷെങ്കിൽ ഈ യാഗത്തിൽ കൂടെ മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ. ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ കൽപ്പന എന്താ? ഏറ്റവും വലിയ കൽപ്പന മർക്കോസ് 12:29-30 വാക്യം, എല്ലാറ്റിനും മുഖ്യമായ കൽപ്പനയോ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതാരാ അങ്ങനെ ചെയ്യിച്ചിട്ടുള്ളേ? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും നമ്മളാരും സ്നേഹിച്ചിട്ടില്ല, നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് സാധിച്ചു. അവൻ്റെ പൂർണ്ണ ശക്തി, അവൻ്റെ അകത്തുള്ള സകല ചിന്തകളും അവൻ പിതാവിന് വേണ്ടി അർപ്പിച്ചു കൊടുത്തു. അത് പിതാവ് വരച്ചു തരികയാണ്. ആ സമാധാനയാഗത്തിന്റെ അകത്തുള്ള കൊഴുപ്പും കിഡ്നിയും മുഴുവൻ, ആ റിച്ചസ്റ്റ് പാർട്ട് മുഴുവൻ യാഗപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. ഓ, കർത്താവിൻ്റെ ക്രൂശമരണത്തോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെയല്ലാതെ ഈ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ക്രൂശിൻ്റെ, കർത്താവിൻ്റെ മരണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് ഈ യാഗങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഭാഗം നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ചാൽ നമുക്ക് പിടികിട്ടില്ലേ? ഈ പഴയ നിയമത്തിലാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവം വിശുദ്ധനെ പരിശോധിക്കുന്നു, വചനത്തിലുള്ള ഒരു സത്യമാണ്. God tries or tests the righteous one. ദൈവം നീതിമാനെ ശോധന ചെയ്യുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ വാസ്തവത്തിൽ ക്രൂശിൽ
അങ്ങനെ അർപ്പിക്കുമ്പോഴും അവൻ്റെ സ്നേഹം അവിടെ പരിശോധിച്ചു ഒരു വിധത്തിൽ, ഇല്ലേ? പിതാവിനോടുള്ള അവൻ്റെ സ്നേഹം, അതിൻ്റെ ആത്മാർത്ഥത, അതിൻ്റെ ആഴം, അവനോടുള്ള പിതാവിനോടുള്ള പൂർണ്ണ ശക്തികളുള്ള സമർപ്പണം, അവൻ്റെ അകത്തുള്ളത് മുഴുവൻ അവിടെ പരിശോധിച്ചു. അത് മുഴുവൻ എന്ത് സംഭവിച്ചു? യാഗപിടുത്തങ്ങൾ കത്തിച്ചാമ്പലായി. ആ കൊഴുപ്പുകൾ മുഴുവൻ യാഗപിടുത്തങ്ങളെ കത്തിക്കൊണ്ടിരുന്നു. അയ്യോ, ഇതെന്തൊരു ചിന്തയാണെന്ന് ഓർത്തേ, പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ യാഗം മുഴുവൻ കത്തി. കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മൾ, ഇത് ഒരു പാഠം കൂടെ ഞാൻ ഇവിടെ ഒന്ന് പഠിപ്പിക്കട്ടെ, അതിൻ്റെ അഞ്ചാം വാക്യം നോക്കട്ടെ. അഞ്ചാം വാക്യം വളരെ മനോഹരമായൊരു വാക്യം. ഈ സമാധാനയാഗം തനിയെ അർപ്പിക്കത്തില്ലേ? സമാധാനയാഗം തനിയെ അർപ്പിക്കത്തില്ല. സമാധാനയാഗം അർപ്പിക്കുന്ന എവിടെയാണ്? ഹോമയാഗം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്താണ് ഈ കൊഴുപ്പൂടെ അർപ്പിക്കുന്നത്. ഇവിടെ അപ്പോൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നേ? കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ ഹോമയാഗമായി ചാമ്പലാകുമ്പോൾ, അനുസരിക്കുമ്പോൾ, അവൻ്റെ യാഗം കൂടെ എങ്ങനെയായിരുന്നു? അതും മുഴുവൻ പിതാവിന് വേണ്ടി അർപ്പിച്ചു കൊടുത്തു. നമ്മൾ യെശയ്യാവ് 51:10 നോക്കിയാട്ടെ. അവൻ്റെ ശരീരം മാത്രമല്ലേ, അവൻ്റെ ശരീരം മാത്രമല്ലേ യാഗമായത്? യെശയ്യാവ് 51:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താ വായിക്കുന്നത്? അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി. His soul was made a sin offering. അവൻ്റെ പ്രാണന് അകൃത്യയാഗമായി. നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ യാഗത്തെ ഇവിടെ വരച്ച് കാണിക്കുന്നു. ഇവിടെ 6-11 വരെയുള്ള വാക്യത്തിലെ നമുക്ക് വേറൊരു കാര്യം, അത് ആടിനെ കുറിച്ച് പറയുന്നതാണ്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ യാഗപീഠത്തിൽ സൗരഭ്യമുള്ളത് ഇത് ഒന്നിച്ച് കത്തുകയാണ്. ഭോജനയാഗവും തനിയെ അർപ്പിക്കത്തില്ല. നമ്മൾ പുറപ്പാട് പുസ്തകം 29:38 വാക്യം വായിച്ചാൽ, പുറപ്പാട് 29:38 വായിച്ചാൽ, ഹോമയാഗത്തിൻ്റെ പുറത്താണ് ഭോജനയാഗം, ഭോജനയാഗത്തിൻ്റെ പുറത്താണ് ഇതിൻ്റെ കൂടാണ് ഇതിൻ്റെ കൊഴുപ്പുകൾ അർപ്പിക്കും. അപ്പം ഈ മൂന്ന് സൗരഭ്യവാസനയായ യാഗങ്ങളും ഒന്നിച്ച് കത്തുകയാണ്. ദാറ്റ് മീൻസ് അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില, ദ വർച്യു ഓഫ് ഹിസ് റിഡംഷൻ ഇസ് മെയ്ഡ് ബൈ ഹിസ് ലൈഫ്, യെസ്, മെയ്ഡ് ബൈ ഹിസ് ഡിവോഷൻ ടു ഹിസ് ഫാദർ, അവൻ്റെ പിതാവിനോടുള്ള സമർപ്പണം, ആൻഡ് ബീങ് എ ഫുള്ളി ഡെഡിക്കേറ്റഡ് സാക്രിഫൈസ് ഫോർ ഹിസ് ഫാദർ. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് കത്തുകയാണ്, മൂന്നും ഒന്നിച്ച് കത്തുകയാണ്. അത് നല്ലൊരു ചിന്തയാണ്, വളരെയധികം നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ആടിനോടുള്ള ബന്ധത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ആടിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ എടുക്കാനായിട്ട് പറഞ്ഞു, അതിൻ്റെ 9 വാക്യം നോക്കിയാട്ടെ. 9 വാക്യത്തിൽ അവൻ സമാധാനത്തിൽ നിന്ന് അതിൻ്റെ മേധസ്സും തടിച്ച വാൽ മുഴുവൻ അത് തണ്ടനിൽ നിന്ന് പറിച്ചെടുക്കണം. ആടിനോടുള്ള ബന്ധത്തിൽ റംപ് ഓർ ടെയിൽ ഇറ്റ് ഷാൽ ബി ടേക്കൺ ഓഫ് ഹാർഡ് ബൈ ദ ബാക്ക് ബോൺ. അത് വാസ്തവത്തിൽ ഈ സിറിയൻ ആടുകളുടെയൊക്കെ ഈ വാല്, അത് മാരോയും ഫാറ്റും മജ്ജയും മേധസ്സും കൊണ്ട് ഏതാണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ മധ്യത്തിലുള്ള ഒരു പാർട്ടായിരുന്നെന്ന്. അതും വളരെ ഫാറ്റി സാധനമായിരുന്നു, അത് റിച്ചസ്റ്റ് പാർട്ടായിരുന്നു. അതും യാഗപീഠത്തിങ്ങൾ അർപ്പിക്കണം എന്ന് എടുത്തു പറഞ്ഞു. നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഒന്ന് ഉറപ്പിക്കട്ടെ. നമ്മുടെ ഹൃദയം സംതൃപ്തി അടയുന്നത് എപ്പോഴാണെന്നറിയാവും? നമ്മൾ സങ്കീർത്തനം 63:5 വായിച്ചേ, അത് കണ്ടോ ആ ഭാഗം, മൈ സോൾ ഷാൽ ബി സാറ്റിസ്ഫൈഡ് ആസ് വിത്ത് മാരോ ആൻഡ് ഫാറ്റ്നസ്. അത് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിലാണ് അത് ഓർപ്പിക്കുന്നത്. യെശയ്യാവ് 55:2, ഈറ്റ് ദാറ്റ് വിച്ച് ഈസ് ഗുഡ് ആൻഡ് ലെറ്റ് യുവർ സോൾ ഡിലൈറ്റ് ഇറ്റ്സെൽഫ് ഇൻ ഫാറ്റ്നസ്. ഈ വലിയ സമാധാനത്തിൻ്റെ അരികിൽ വന്ന് ഇതിൻ്റെ ഭാഗങ്ങളെ ഭക്ഷിച്ച് പിതാവ് പുത്രനിൽ ആസ്വദിച്ച് സംതൃപ്തി അടഞ്ഞതുപോലെ നമ്മോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ദ്രവ്യമല്ലാത്തതിന് എന്തിനു നിങ്ങളുടെ പണം ചെലവഴിക്കുന്നു? നിങ്ങൾ വിലയില്ലാത്തതിന് എന്തിനു നിങ്ങൾ പുറകെ പോകുന്നു? നിങ്ങൾ വന്ന് ഭക്ഷിപ്പീൻ, ഈറ്റ് വിച്ച് ഈസ് ഗുഡ് ആൻഡ് ലെറ്റ് യുവർ സോൾ ബി ഡിലൈറ്റ് ഇറ്റ്സെൽഫ് ഇൻ ഫാറ്റ്നസ്. ഈ കൊഴുപ്പിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് ആനന്ദിക്കട്ടെ. കാരണം എന്നാ? യെശയ്യാവ് 55:1-2 അല്ലേ അവിടെ വായിക്കുന്നുണ്ട്, ഈറ്റ് ദാറ്റ് വിച്ച് ഈസ് ഗുഡ് ആൻഡ് ലെറ്റ് യുവർ സോൾ ഡിലൈറ്റ് ഇറ്റ്സെൽഫ് ഇൻ ഫാറ്റ്നസ്. നിങ്ങളുടെ ഉള്ളം പ്രമോദിക്കട്ടെ, ഫാറ്റിൽ മോദിക്കട്ടെ എന്ന് പറയുന്നത്. ആ സങ്കീർത്തനം 63:5 അതാ വായിക്കുന്നത്. എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിലുള്ളവരൊന്നും ഒരു സംതൃപ്തിയും അതുപോലെ തരില്ലേ. പിതാവ് തൻ്റെ പുത്രനിൽ എങ്ങനെ പ്രമോദിച്ചു, അതിൻ്റെ ചിത്രമാണ് ഈ കൊഴുപ്പ് കൊടുക്കുന്നത്. നമ്മളോടും ആവശ്യപ്പെട്ടു, നിങ്ങളുടെ സോളും അങ്ങനെ ഡിലൈറ്റഡാകും എൻ്റെ അടുക്കൽ വന്നാൽ. നിങ്ങൾ ഈ ലോകത്തിൽ ദ്രവ്യമില്ലാത്തവരൊക്കെ നിങ്ങളുടെ വില കൊടുത്ത്, നിങ്ങളുടെ ധനം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, നിങ്ങളുടെ സമയം കൊടുത്ത് നിങ്ങൾ വൃഥാ കളഞ്ഞ് ചെലവഴിക്കണ്ട. യു ക്യാൻ ബി സാറ്റിസ്ഫൈഡ് വിത്ത് മാരോ ആൻഡ് ഫാറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആ സംതൃപ്തിയുടെ പൂർണ്ണത കാണിക്കുകയാണ്. സാറ്റിസ്ഫാക്ഷന്റെ പൂർണ്ണത, മതി കർത്താവ് എന്ന് പറയുവാൻ തക്കവണ്ണം അത്ര വലിയ തൃപ്തി, പിതാവ് ആസ്വദിച്ച തൃപ്തി നമുക്ക് നൽകാമെന്നുള്ള വാക്തത്വമാണ് അവിടെ ഉള്ളത്. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ. പതിനൊന്നാം വാക്യം കൂടെ നോക്കാം. പതിനൊന്നാം വാക്യം, അത് ദഹനയാഗ ഭോജനം അല്ലേ? യഹോവയ്ക്ക്, യെസ്, ഇറ്റ് ഈസ് ഫുഡ് ഓഫ് ദ ഓഫറിംഗ് മെയ്ഡ് ബൈ ഫയർ ഇൻ ടു ദ ലോർഡ്. യഹോവയ്ക്ക് ദഹനയാഗ ഭോജനമാണ്. അപ്പൊ ദൈവത്തിന്റെ ഭോജനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കൊഴുപ്പിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ അപ്പവും അതുപോലെ ഈ കൊഴുപ്പും ദൈവത്തിന്റെ ഭോജനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വാക്യം വേണേ നോക്കാം. എസെക്കിയേൽ 44 ഏഴാം വാക്യം നോക്കി. എസെക്കിയേൽ 44:7, നിങ്ങൾ എന്റെ ആഹാരമായ മേദസ് ഫാറ്റ്, 41:22 അതോട് ചേർത്ത് മലാഖി 1:7 വായിച്ച് യാഗപീഠത്തിന് ഒരു പേര് കൊടുത്തു. മലാഖി 1:7 യാഗപീഠത്തിന് കൊടുത്ത പേര് യഹോവയുടെ മേശ. യാഗപീഠത്തിന് പേര് കൊടുത്തു യഹോവയുടെ മേശ. യാഗപീഠത്തിൽ അർപ്പിച്ച കൊഴുപ്പിന് പറഞ്ഞു യഹോവയുടെ ഭോജനം. അപ്പൊ യാഗപീഠം ദൈവത്തിന്റെ മേശയായിട്ടും അതിൽ അർപ്പിച്ച യാഗവസ്തു കൊഴുപ്പിനെ ദൈവത്തിന്റെ ആഹാരമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. നമ്മൾക്കും അത് ഭക്ഷിപ്പാനുള്ള അവകാശം കർത്താവ് നമുക്ക് തന്നു. നമുക്കത് ഓർത്ത ദൈവത്തെ സ്തുതിക്കാം. ഫാറ്റും ബ്ലഡും ഭക്ഷിക്കരുത് എന്നൊരു നിബന്ധന ഇവിടെയുണ്ട്. 17 നോക്കിയാട്ടെ. 17 യഹൂദന് രക്തവും ഭക്ഷിക്കാൻ പാടില്ല, മേധസ്സും ഭക്ഷിക്കാൻ പാടില്ല. ഈ ഫാറ്റ് തന്നെ താനേ ചത്തതിൻ്റെ ഫാറ്റ് എടുത്ത് അവർ വേറെ വല്ല വസ്തുക്കൾക്കും വേണ്ടിയൊക്കെ ഉപയോഗിക്കുള്ളൂ. അത് വളരെ നിർബന്ധമായിരുന്നു. അവര് ഫാറ്റ് ഒന്നും ഉപയോഗിക്കത്തില്ല. ദൈവം അതങ്ങനെ കൽപ്പന കൊടുക്കാൻ കാരണം, അതായത് ഫാറ്റ് നമ്മളിപ്പോൾ ഓർത്തു അകത്തുള്ള വസ്തുക്കളാണ്. അതായത് ഒരു മനുഷ്യനും ദൈവസ്ഥനിൽ അവൻ്റെ അകം ചൊവ്വുള്ളതല്ല. ബാല്യം മുതലേ അവൻ്റെ ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമായിട്ടും, രക്തം നമ്മൾ ലേവ്യപുസ്തകത്തിൽ വായിക്കുന്നു നമ്മുടെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ്. അപ്പം ജീവനെയും നമ്മൾ നഷ്ടമാക്കി എന്നുള്ളതിൻ്റെ ചിത്രമാണ് ഇത് രണ്ടും ദൈവം പ്രൊഹിബിറ്റ് ചെയ്തതെന്ന് ചിന്തിക്കുന്ന ദൈവദാസന്മാർ എഴുതിയിരിക്കുന്ന കാണാനായിട്ട് സാധിച്ചു. നമുക്ക് ഈ യാഗത്തിൽ ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. കാരണം ഇത് തന്നെയാണ് ആടിനെ അർപ്പിക്കുമ്പോഴും കോലാടിനെയോ മറ്റോ അർപ്പിക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രമാണമാണ് കുറച്ചേറെ പഠിക്കാനുള്ളത്. റൂൾസ്, ഈ സമാധാന യാഗത്തിൻ്റെ റൂൾസാണ് കുറച്ചേറെ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് അവിടെ കടന്നു വരാം. 7:11 തുടങ്ങി, 7:11 തുടങ്ങി. അത് ശാന്തമായി നമുക്ക് ചിന്തിച്ചെങ്കിലേ അത് ഗ്രഹിച്ചാൽ വളരെയധികം അർത്ഥമുള്ള ഒരു വേദഭാഗമാണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആത്മീകമായി വളരെ പാഠങ്ങൾ പ്രായോഗിക വശത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ പ്രമാണം. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് 3 ഇത് സമാധാനയാഗം അർപ്പിക്കാമായിരുന്നു എന്ന് ഇവിടുന്ന് പഠിക്കാം. നമുക്ക് നോക്കാം അതിൻ്റെ 11 വായിക്കാം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തെ പ്രമാണമാവത് അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ, അപ്പോൾ സ്തോത്രമായി അർപ്പിക്കാം. സ്തോത്രം എന്നുള്ള ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് താങ്ക്സ് ഓഫറിങ് യു കെൻ ഓഫർ ഇറ്റ് ആസ് എ താങ്ക്സ് ഓഫറിങ്. അപ്പോൾ സമാധാനയാഗം താങ്ക്സ് ഓഫറിങ് ആയിട്ട് അർപ്പിക്കാം. പിന്നീട് നമുക്ക് അതിൻ്റെ 16 വാക്യം നോക്കിയാട്ടെ. അർപ്പിക്കുന്നത് നേർച്ചയായിട്ടോ സ്വമേധാദാനമോ ആയിട്ടോ, നേർച്ച വൗ, അവർ നേർച്ച നേരുന്നു, നേർച്ചയായിട്ട് അർപ്പിക്കാം. പിന്നീട് സ്വമേധയായിട്ട് വാളണ്ടിയർലി ഓർ ഫ്രീ വിൽ ഓഫറിങ്. നമ്മൾ 3 ഇത് അർപ്പിക്കാമെന്ന് ചിന്തിക്കാം. ഏകദേശം സ്തോത്രമായി അർപ്പിക്കാം, നേർച്ചയായിട്ട് അർപ്പിക്കാം, ഫ്രീ വില്ലായിട്ട് അർപ്പിക്കാം. ഓക്കെ, സ്തോത്രമായിട്ട് അർപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്തുവാ? നന്ദിയുടെ പ്രകടനമായി അർപ്പിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാനത് ചിന്തിച്ചു, വളരെ ഊന്നിച്ചിന്തിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഇത്രയും പറഞ്ഞാൽ പോരാ, കർത്താവേ നിനക്ക് സ്തോത്രം. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഹൃദയം നന്ദി കൊണ്ട് നിറയണ എന്നോയും കർത്താവേ സ്തോത്രം എന്ന് പറയും. സ്തോത്രം എന്ന് പറഞ്ഞാൽ പോരാ, ദൈവം ഇവിടെ പറയുന്നു നിന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ നന്ദി കാണിക്കുവാൻ ചില യാഗവസ്തുക്കളും കൊണ്ട് വരണം. അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ദൈവത്തോട് നന്ദി കാണിക്കണമെങ്കിൽ സ്തോത്രയാഗമായി അർപ്പിക്കണം ചിലത്. God needed a tangible expression of their heart. അവരുടെ ഹൃദയത്തിന്റെ ആ ഒരു കാണുവാൻ കഴിയുന്ന ഒരു റെസ്പോൺസ് അവിടെ ആവശ്യമായിരുന്നു. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ഓർത്തോണേ. ഇത് നമ്മൾ എന്ത് ഈസിയാണ് നോക്കണേ. നമ്മൾ വന്നിട്ട് കർത്താവേ നിനക്ക് സ്തോത്രം, അതുപോലെ അവർക്ക് സ്തോത്രമായി അർപ്പിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണം കൊടുക്കുകയാണ്. സ്തോത്രമായി അർപ്പിക്കാം, 2 നേർച്ചയായിട്ട് അർപ്പിക്കാം. വചനത്തിൽ പല പ്രാവശ്യങ്ങളും അത് വായിക്കുന്നുണ്ട്. ഈ വാണ്ടഡ് ഈസ് പീപ്പിൾ ടു ബി സെൻസിറ്റീവ് ടു ഹിം ഇൻ ഗോഡ്സ് ഗുഡ്നെസ്. 116 സങ്കീർത്തനത്തിന്റെ 17:18-19 ഒക്കെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ നേർച്ചകളെ സകലജനവും കാണുക കഴിക്കും എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് സ്വമേധാദാനം, വോളണ്ടിയർലി ഓർ ഫ്രീ വിൽ ഓഫറിങ്. 119 സങ്കീർത്തനത്തിന്റെ 108 വാക്യം അവിടെ വായിക്കുന്നു സ്വമേധാദാനങ്ങൾ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന്, സ്തോത്രമായി അർപ്പിക്കുന്നു, നേർച്ചയായിട്ട് അർപ്പിക്കുന്നു, വാളണ്ടിയർലി അർപ്പിക്കുന്നു. നമുക്കിനി അതുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം 11, 12, 13, 14 വാക്യം വായിക്കും. 7-ാം അധ്യായത്തിൻ്റെ 11 to 14 വരെയുള്ള വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് പഠിക്കാം. അടുത്ത വാക്യം കൂടെ വായിക്കും.
എന്നാൽ സ്തോത്രമായുള്ള സമാധാനയാഗത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അതിൽ ഒട്ടും പ്രഭാതത്തിലെ ശേഷിപ്പിക്കരുത്.
ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം, ഈ പ്രമാണം വളരെയധികം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രമാണമാണ്. എന്താണെന്ന് നോക്കാം. ഒന്ന്, സ്തോത്രം, അതായത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസേനയിൽ അടുത്ത് വരികയാണ്. ദൈവം അപ്പൊ ചിലതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മളതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. മനസ്സിലായാൽ വലിയ അർത്ഥവും ആശയവുമാണ്. എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു? ആദ്യം പറഞ്ഞു, എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശ. പുളിപ്പില്ലാത്ത ദോശ എന്ന് പറഞ്ഞാൽ പിയേഴ്സ്ഡ് കേക്സ്. പിന്നീട് എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകൾ എന്ന് പറഞ്ഞാൽ വേഫേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു അത് രണ്ടും എന്തിനെയാണ് കാണിക്കുന്നേ? ഭോജനയാഗമാ. അല്ലെങ്കിൽ എണ്ണ ചേർത്ത കുതിർത്തിയ നേരിമാവ് കൊണ്ടുള്ള ദോശയോ അർപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു പുളിപ്പില്ലാത്ത അപ്പം, ഇവിടെ പറഞ്ഞിരിക്കുന്നു പുളിപ്പില്ലാത്ത കേക്ക്, പുളിപ്പില്ലാത്ത വേഫേഴ്സ്, പുളിപ്പില്ലാത്ത നേരിമാവ് കൊണ്ടുള്ള ദോശ. ഇതെല്ലാം എന്തിനെയാണ് കാണിച്ചിരുന്നത്? അല്ലെ, ആരെ കാണിച്ചു? കർത്താവിനെ കാണിച്ചു. ലേവ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു ഇത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത് നീരാജാർപ്പണമായി അർപ്പിക്കണം അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 14-ാം വാക്യം അല്ലേ, യഹോവയ്ക്ക് നീരാജാർപ്പണം. നീരാജാർപ്പണം എന്ന് പറഞ്ഞാൽ എന്നാ? ഹീവ് ഓഫറിംഗ് ഉണ്ട്, വേവ് ഓഫറിംഗ് ഉണ്ട്. ഹീവ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിംഗ് അപ്പ്. ഈ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ദൈവസന്നിൽ ഇങ്ങനെ കൊടുക്കുക, അങ്ങോട്ടൊക്കെ പൊക്കി കാണിക്കുക. ഇങ്ങനെ പൊക്കി കാണിക്കുന്നതിനാണ് അതിന് നീരാജാർപ്പണമായി അർപ്പിക്കുന്നത്. അവരിങ്ങനെ പൊക്കിയിട്ട് ദൈവസന്നിൽ ആട്ടി കാണിക്കും. നീരാജാർപ്പണം, ഹീവ് ഓഫറിംഗ്, ലിഫ്റ്റിംഗ് അപ്പ്. ഇനി ഞായറാഴ്ച രാവിലെ വന്നിട്ട് ഈ പുളിപ്പില്ലാത്ത അപ്പവും ദോശയൊക്കെ എടുത്ത് നമ്മൾ പൊക്കി കാണിക്കുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ ആ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കാണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുകയായിരുന്നു ദൈവസേനയിൽ. പക്ഷെ അതുകൊണ്ട് തീർന്നില്ലേ? അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ചെയ്യുകയാണെങ്കിൽ, അതോടുകൂടെ 13-ാം വാക്യം, സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. അപ്പോൾ ഒരു കയ്യിൽ പുളിപ്പില്ലാത്ത അപ്പങ്ങളെല്ലാം ഉയർത്തുകയാണ്, മറുകയിൽ പുളിപ്പുള്ള ദോശയും കാണണം. ഈ പുളിപ്പുള്ള അപ്പം എന്തിനെയാണ് കാണിക്കേ? നമ്മളെ കാണിക്കുന്നു. ശ്രദ്ധിച്ചേ, ലേവ്യാപുസ്തകം 23:17 നമ്മൾ ചിന്തിച്ചത്. അവിടെ സഭയെ കാണിക്കുന്നു, രണ്ടപ്പം പുളിപ്പിച്ച് ചുട്ടു കൊണ്ടുവരണം. അത് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? പുളിപ്പിച്ച് ചുട്ടു കൊണ്ടുവരണം. റോമലേഖനം 6:13 ദൈവസേനയിൽ നമ്മൾ എങ്ങനെ അർപ്പിക്കണം? റോമലേഖനം 6:13 നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നതിനെ സമർപ്പിക്കണം. നമ്മൾ ആദ്യം മരിക്കണം, പിന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ഫസ്റ്റ് വി ഹാവ് ടു ഡൈ, ദെൻ വി ഹാവ് ടു ഗിവ്. അതാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവസന്നിൽ എനിക്ക് നന്ദിയുണ്ട്, കർത്താവിനോട് എനിക്ക് നന്ദി കാണിക്കണം. എനിക്ക് നന്ദി കാണിക്കാനുള്ള മാർഗമല്ല, ദൈവപുത്രനെ ഞാൻ ഉയർത്തുക മാത്രമല്ല, നീ നിന്നെ കൂടെ സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കണം? പാപത്തിന് മരിച്ചിട്ട് ആ പുളിപ്പിച്ച് ചുട്ട ദോശ കൂടെ അവിടെ നിരാജനമായി അർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്രനെ നീ ഉയർത്തുമ്പോൾ നിന്നെ കൂടെ പാപത്തിന് മരിച്ചിട്ട് സമർപ്പിക്കണം. ശ്രദ്ധിച്ചു നോക്കിയേ, സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ, ഇഫ് യു ആർ താങ്ക്ഫുൾ ടു ഗോഡ്, ഹി വാണ്ടഡ് എ ടാഞ്ചിബിൾ എക്സ്പ്രഷൻ ഫ്രം ഗോഡ്, നോട്ട് ഓൺലി ടു ലിഫ്റ്റ് അപ്പ് ഹിസ് സൺ ബിഫോർ ഹിം, ബട്ട് യു യുവർ സെൽഫ് ഹാസ് ടു പ്രസന്റ് ബിഫോർ ഹിം ആസ് ഇഫ് യു ആർ ഡെഡ് ഫോർ സിൻ ആൻഡ് അലൈവ് ടു ഗോഡ്. അലോങ് വിത്ത് ഹിസ് സൺ ഐ ഹാവ് ടു പ്രസന്റ് മൈസെൽഫ് ഓൾസോ. ഇതിൽ കുറച്ചൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ലേ? അർത്ഥം പിടികിട്ടിയോ? ആശയം മനസ്സിലായില്ലേ? ആ പഴയ നിയമത്തിൽ ഈ ആശയമുണ്ട്. ഞാൻ ഈ ലേവ്യാപുസ്തകമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി, യാഗങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി, കുറേ നാൾ കഴിഞ്ഞാണ് എനിക്ക് ഇത് പിടികിട്ടിയത്, എൻ്റെ കണ്ണു തുറന്ന് കിട്ടിയത്. ഒത്തിരി പാഠം പഠിക്കാനൊത്തെനിക്ക്. ദൈവത്തിൻ്റെ വലിയ ചിന്തകളെ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് എന്നോട് നന്ദിയുണ്ടെന്ന് നീ പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ജീവിതം കണ്ടാൽ എനിക്ക് മനസ്സിലാകും നന്ദിയുണ്ടോ. നീ എൻ്റെ സ്ഥലം എൻ്റെ പുത്രനെ ഉയർത്തുന്നുണ്ട്, ശരിയാണ്, പക്ഷെ നിനക്ക് നന്ദിയുണ്ടെങ്കിൽ നീ കൂടെ, ഞാൻ ഇനി ജീവിക്കുന്ന കർത്താവിന് വേണ്ടിയാണ്, പാപത്തിന് മരിച്ചിട്ട് നിന്നെ കൂടെ അങ്ങനെ സമർപ്പിക്കും, എങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാകും നിന്റെ ഹൃദയത്തിൽ എന്നോട് സ്നേഹമുണ്ട്, ആ സ്തോത്രമുണ്ട്. അതാണ് സ്തോത്രമായ സമാധാനയാണ്. യെസ്, കർത്താവിന് സ്തോത്രം. അത് പഴയ നിയമത്തിൽ അത് വലിയൊരു ആശയം അർത്ഥമായി നമുക്കിവിടെ കാണുന്നു. കുളിപ്പിച്ചുവിട്ട് അപ്പം കൂടെ അർപ്പിക്കും. 139 സങ്കീർത്തനത്തിന്റെ 21-24 ഒന്ന് വായിച്ചേ. 139, ഇത് ഉയർത്തിയിട്ട് നാല് ഭാഗത്തും ആട്ടി കാണിക്കുകയാണ് ഞാൻ. ലിഫ്റ്റഡ് അപ്പ് നാല് ഭാഗത്തോട്ടും ആട്ടി കാണിക്കും എന്ന് പറഞ്ഞാൽ ഈ ദൈവസന്നിധി സമർപ്പിച്ചിട്ട് എന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. പിതാവേ, എന്നെ നോക്കണമേ, എന്നെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ, എന്നിൽ എന്തെങ്കിലും വഴുക്കുണ്ടോ എന്ന് നോക്കണമേ. ദൈവസന്നിധി തുറന്ന ഹൃദയത്തോട് കൊടുക്കുന്ന ഒരു കുറ്റസമ്മതം, അതിനുള്ള ഒരു ഒരു കൺഫഷൻ കൂടിയാണിതെന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ എടുത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാമോ? ഈ യാഗം അർപ്പിക്കുമ്പോൾ ഇതിൻ്റെ മാംസം അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. കൊഴുപ്പ് യാഗമെടുത്തെങ്കിൽ അർപ്പിച്ചു, ഇത് കൊണ്ടുവരുന്ന വ്യക്തിക്ക് ഭക്ഷിക്കാം, പുരോഹിതന്മാർ കൊടുക്കുന്ന വേറെ ഭാഗമുണ്ട്, അത് നമുക്ക് പിന്നീട് എടുക്കാം. എന്നാൽ ഈ കൊണ്ടുവരുന്നവർക്ക് ഇത് ഭക്ഷിക്കാമെങ്കിൽ ദൈവം പക്ഷേ ഒരു കാര്യം പറഞ്ഞു. 15-ാം വാക്യം, അവിടെ 15-ാം വാക്യം, സ്തോത്രമായുള്ള സമാധാനയാഗത്തിൻ്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നണം, അതിനെ ഒട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത്, അന്ന് തന്നെ അതിനെ തിന്നോണം, പിറ്റേ ദിവസത്തേക്ക് വെക്കരുത്. കാരണം എന്നാണെന്നറിയാം? വിവരം ദൈവത്തിനറിയാം, നമ്മുടെ സ്വഭാവം അല്ലേ. ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താലേ, കുറച്ച് പണത്തിന് വളരെ അത്യാവശ്യമായിട്ടിരുന്നപ്പോൾ ഒരാൾ പണം തന്ന് സഹായിച്ചേ, ആ സഹോദരനോട് എന്തൊരു സ്നേഹമായിരിക്കും ഇല്ലേ. ബ്രദറെ, വളരെ നന്ദി, വളരെ ആവശ്യത്തിന് മുഖത്താണ് എന്നെ സഹായിച്ചത്, ഭയങ്കര നന്ദി. കുറച്ച് ദിവസം കഴിഞ്ഞോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിലും സഹോദരൻ എന്നെ സഹായിക്കേണ്ടതായിരുന്നു അല്ലേ, ആ ഉപകാര സ്വർണ്ണ വ്യക്തി അങ്ങ് പോകും. ദൈവം അത്രേ പറയുന്നുള്ളൂ, നിന്റെ മനസ്സിൽ ഉപകാരം നിറഞ്ഞു നിൽക്കുന്ന അന്ന് തന്നെ നീ ആ മാംസം കൂടെ എൻ്റെ സന്നിധിയിൽ ഭക്ഷിക്കണം. ഈറ്റ് ഇറ്റ് വെൻ ദാറ്റ് തോട്ട് ഈസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ഇൻ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ ഉപകാരത്തിൻ്റെ സ്മരണ തിങ്ങി നിൽക്കുമ്പോൾ നീ ആ മാംസം എൻ്റെ സന്നിധിയിൽ ഭക്ഷിക്കണം. ഇത് നമുക്കൊരു വലിയ ചിന്താഗതി തരുന്നില്ലേ? ആചാരമായി ചെയ്യുന്നതിൽ ദൈവം തൃപ്തിപ്പെടുന്നില്ലേ ഇല്ലേ? ഒരു റൂട്ടീൻ പോലെ അങ്ങ് തിന്നുന്നതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ലേ? ദൈവസന്നിധിയിലെ ഉപകാരസ്മരണ തിങ്ങി നിൽക്കുമ്പോൾ, ഞാനത് ഭക്ഷിക്കുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമാണ്. അത് ഉപകാരസ്മരണകൾ നീണ്ടു നിൽക്കുന്നതല്ല, അതിൻ്റെ ദൈർഘ്യം നീണ്ടു നിൽക്കാത്തത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് അത് അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് ഭക്ഷിക്കണം. ഇനി 16-17 നോക്കാം. 16-17 വാക്യം, അർപ്പിക്കുന്ന യാഗം നേർച്ചയോ സ്വമേധേനമാകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ അത് തിന്നണം, അതിൻ്റെ ശേഷം പിറ്റേ നാളും തിന്നാം. ദൈവം ഒരു ദിവസം കൂടെ അനുവദിച്ചു, പിറ്റേ ദിവസം കൂടെ വേണേ തിന്നോ. ഏതാ? നേർച്ചയായിട്ടോ സ്വമേധയായിട്ടോ അർപ്പിക്കുന്നത്. നേർച്ചയായിട്ട് അർപ്പിക്കുന്നതും സ്വമേധയായിട്ട് അർപ്പിക്കുന്നതും അതിൻ്റെ ദൈർഘ്യം അല്പം കൂടെ നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഒരു ദിവസം കൂടെ ഭക്ഷിക്കാം, അല്പം കൂടെ നീണ്ടു നിൽക്കും. എന്നാൽ 3-ാം ദിവസം ഭക്ഷിക്കാൻ പാടില്ലേ. 17-ാം വാക്യം നോക്കി, 3-ാം ദിവസം ശേഷിച്ചത് തീയിലിട്ട് ചുട്ടുകളയണം. 19:5 ഒന്ന് വായിക്കാം. 19:5 ദൈവത്തിൻ്റെ നിബന്ധനയാണ്, 3-ാം ദിവസം ഭക്ഷിക്കാൻ പാടില്ല. കറപ്ഷൻ വന്ന ശേഷം അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് ദൈവം എടുത്തു പറയുന്നു. ഇവിടെ എടുത്ത് ഈ വാക്യം വായിച്ചാട്ടെ, അത് പ്രസാദമാകില്ല, കണക്കിടുകയില്ല, അറപ്പായിരിക്കും, കുറ്റം വഹിക്കണം, അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചുകളയണം. തിന്നെന്നുള്ള കാരണം എത്ര വലിയ കുറ്റമാണ്! അയോഗ്യമായി തിന്നാൽ അത് വലിയ കുറ്റമാണ്. ഈ 19:6-8 വാക്യം, അത് പ്രസാദമാകുകയില്ല, അത് അവൻ്റെ പേർക്ക് കണക്കിടുകയില്ല, അത് ദൈവസന്നിധിയിൽ അറപ്പായിരിക്കും, അവൻ കുറ്റം വഹിക്കണം, അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം. നമ്മൾ ആദ്യ ദിവസം ഓർത്തല്ലോ, കൊരിന്ത്യർക്ക് പൗലോസ് എഴുതി, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരനോട് വല്ലതും ഉണ്ടെന്ന് നിന്റെ മനസ്സിൽ ഓർമ്മ വന്നാൽ നീ അവിടെ യാഗം വെച്ചിട്ട് ഓടിപ്പോയി സഹോദരനോട് നിരന്നിട്ട് വേണം വന്ന് ഇതൊക്കെ അർപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിനത് പ്രസാദമാകുന്നില്ലേ. ആ വലിയ പാഠങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ 19-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ലേവ്യപുസ്തകം 7:19 19-ാം വാക്യം, ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത്. ഇവിടെ അവരുടെ സെറിമോണിയൽ ലോ ആണ്, അതിൻ്റെ ഒരു ലോ 20-21. എന്നാൽ അശുദ്ധി തൻ്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാനങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. മനുഷ്യന്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയുടെ സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചിടണം. മനുഷ്യൻ, മൃഗം, വസ്തുക്കൾ, ഈ മൂന്നും അശുദ്ധിയുള്ളത് എപ്പോഴെന്ന് വചനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അശുദ്ധനായിരിക്കുന്നത്, മൃഗങ്ങൾ അശുദ്ധ, ഏതെല്ലാം അശുദ്ധിയുള്ള മൃഗം, അശുദ്ധിയുള്ള വസ്തുക്കൾ ഏത് എന്നൊക്കെ ദൈവം എടുത്ത് പറയുന്നുണ്ട്. പാപത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമേറിയ പഠനമാണ് അവിടെ തരുന്നത്. അതിനെ തൊട്ടിട്ടുള്ള മനുഷ്യനൊന്നും ഇത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അശുദ്ധിയായിട്ട് അവന് സംസർഗമുള്ളപ്പോൾ അവന് ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ പശുഭസ്മം ഉപയോഗിക്കണം. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിലെ പശുഭസ്മം ഉപയോഗിച്ച് അവൻ തന്നെത്താൻ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ശേഷമേ അവൻ ഭക്ഷിക്കാവൂ എന്നുള്ളത് എടുത്തു പറയുകയാണ്. ചിലപ്പോൾ മരണം വരെ അവന് സംഭവിക്കും, മരണം. ലേവ്യർ 22-ന്റെ 4-9 വരെയുള്ള വാക്യങ്ങളിൽ അവനെ അശുദ്ധിയുള്ളപ്പോൾ ഭക്ഷിച്ചാൽ അവന് മരണം വരെ സംഭവിക്കും എന്നെടുത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് പുരോഹിതന്മാർക്ക് കൊടുത്ത ഭാഗം കൂടെ എന്നെടുത്ത് ഇത് അവസാനിപ്പിക്കാൻ നോക്കാം. പുരോഹിതന്മാർക്ക് കൊടുത്ത ഭാഗം 28 നോക്കിയാട്ടെ. 28 നമുക്കതിൻ്റെ 34 വരെയുള്ള വാക്യം വായിക്കാം. 28-30 അതൊന്ന് വായിക്കാം ആ ഭാഗം.
നിങ്ങളുടെ സമാധാന യാഗങ്ങളിൽ വലത്തെ കൈക്കൊള്ളുകൾ നിങ്ങൾ യഹോവയുടെ പക്കൽ കൊടുക്കണം. അവരുടെ പുത്രന്മാരും സമാധാന യാഗങ്ങളുടെ രംഗവും മേധസ്സും അർപ്പിക്കുന്നവരെ തന്നെ വലത്തെ കൈക്കൊള്ളുക പോവുകയായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കൊള്ളുകയും ഞാൻ കെടുത്ത പുരോഹിതനായ അഹരോനും പുത്രന്മാരും
യെസ്. മനോഹരമായൊരു പഠനമാണ്. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ സമാധാനയാഗത്തിന്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. നോക്കുക, ഇവിടെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരേ യാഗമൃഗം, ഇതിന്റെ മേധസ് ദൈവത്തിന് യാഗപീഠത്തിൽ കൊടുത്തു, ഇതിന്റെ ചില ഭാഗങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾക്ക് ഭക്ഷിക്കുന്നു. പുരോഹിതന്മാർക്ക് നമ്മൾ വായിക്കുന്നു അതിന്റെ 34-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ സമാധാനയാഗത്തിൽ നിന്ന് നീരാജനത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറങ്ങും ഞാൻ എടുത്ത് പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്ന് ശാശ്വതാവകാശമായി കൊടുത്തിരിക്കുന്നു. നെഞ്ചിന്റെ ഭാഗവും വലത്തെ കൈക്കുറങ്ങും എടുത്ത് പുരോഹിതന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അപ്പോൾ ഒരേ യാഗമൃഗത്തിൽ നിന്ന് അർപ്പിച്ച പുരോഹിതൻ ഭക്ഷിക്കുന്നു, കൊണ്ടുവന്ന വ്യക്തി ഭക്ഷിക്കുന്നു, യഹോവയ്ക്ക് അതിന്റെ മേധസ് ഭക്ഷിക്കുന്നു. എന്താ ഇത് പഠിപ്പിക്കുന്നത്? സമാധാനം സ്ഥാപിച്ചെന്നുള്ളതാ പഠിപ്പിക്കുന്നത് അല്ലേ? സമാധാനം ഉണ്ടെങ്കിലേ ഒരു മേശയിൽ ഭക്ഷിക്കാനൊക്കെയുള്ളൂ. കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടില്ലേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പക്ഷേ ഒന്നിച്ചു ഭക്ഷിക്കുന്നത് സമാധാനത്തിൻ്റെ അടയാളമാണ്. ഈ സമാധാന യാഗത്തിലാണ് മാത്രമേ ദൈവം ഇങ്ങനെ എടുത്തു പറഞ്ഞുള്ളൂ. ഈ വിധത്തിൽ ഏതാ എല്ലാവർക്കും കൂടെ ഒന്നിച്ചു ഭക്ഷിക്കാവുന്ന ഒരു വസ്തുത. ഇവിടെ ഇനിയും ഈ പുരോഹിതന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുത്ത വസ്തുത വളരെ ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു, നീരാജനത്തിന് നെഞ്ച് ഉദർച്ചയുടെ, ഉദർച്ച എന്ന് പറയുന്നത് വേവ് ഓഫറിങ്, ഹീവ് ഓഫറിങ് എന്ന് പറയുമ്പോൾ നേരെ ഉയർത്തുന്നു. വേവ് ഓഫറിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആട്ടി കാണിക്കുക, 4 ഭാഗത്തോട്ട് ഒരു ആട്ടി കാണിക്കും. ഇതിന് അർത്ഥമുണ്ട്, നമുക്കത് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിവിടേക്ക് കടന്നു വരാം. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പുരോഹിതന്മാർക്ക് നെഞ്ചും കൈയും, ബ്രസ്റ്റ് ആൻഡ് ഷോൾഡർ ഭക്ഷിക്കാൻ കൊടുത്തത്? ഞാൻ ഒരുപാടിരുന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് ആരാധനയോഗത്തിന് ഒരു ചെറിയ സൂചന നമുക്ക് കിട്ടി. ഇന്ന് ആരാധനയ്ക്ക് അവിടെ വന്നവർക്കറിയാം, കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് കർത്താവ് കാണിച്ചത് യോഹന്നാൻ 20:20 നോക്കിയാട്ടെ. ജോൺസ് ഗോസ്പൽ chapter 20:20 കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം 20:20 നോക്കിയേ. 20:20 ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കണ്ടോ, പുനരുദ്ധാനം പ്രാപിച്ച കർത്താവും കാണിക്കുന്നത് കയ്യും വിലാപുറവുമാണ്. മറ്റൊരു ചിന്തിച്ചാൽ മാർവിൻ്റെ ഭാഗവും കൈയുമാണ് അവരെ കാണിച്ചതെന്നുള്ളത് കാണാം. ഇവിടെ രണ്ടും അവനേറ്റ മുറിവുകളുടെ പാടുകളുണ്ട്. പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് ഭക്ഷിപ്പാനായിട്ട് തന്നത് ഈ രണ്ട് ഭാഗങ്ങളാണ്. വചനത്തിൽ ഇതിന് വളരെ പ്രാധാന്യതയുണ്ട്. നോക്കുക, നെഞ്ച് സ്നേഹത്തെ കാണിക്കുന്നു, വലത്തെ കൈക്കുറങ്ങ് ഏറ്റവും വലിയ ശക്തിയുടെ ഭാഗമാണ്. വലത്തെ കൈക്കുറങ്ങ് ശക്തിയുടെ ഭാഗമാണ്. നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ സ്നേഹവും വാസ്തവത്തിൽ അവൻ്റെ ആ ശക്തിയും നമുക്ക് വേണ്ടി പച്ചിപ്പാൻ തന്നതുപോലെ ഒരു പാഠം ഇവിടെ കിട്ടുകയാണ്. നമുക്കതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ നീരാജനത്തിൻ്റെ അല്ലെങ്കിൽ ഉദർച്ചയുടെ ഉയരത്തിലേക്ക് ഉയർത്തി നാല് ഭാഗത്തോട്ട് മാറ്റി കാണിക്കുകയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ 14:31 നോക്കാം. മാർവിൻ്റെ ഭാഗത്തെക്കുറിച്ച് നോക്കിയാട്ടെ ആ സ്നേഹം. യോഹന്നാൻ 14:31 പിതാവേ നീ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ ചെയ്യുന്നു എന്ന് ലോകമറിയുവാൻ. 14:31 എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ആ സ്നേഹം അവൻ നീരാജനം ചെയ്യുകയാണ് അല്ലെങ്കിൽ ആട്ടിക്കാണിക്കുകയാണ്. ലോകത്തിന് നാല് കോണിലും ആ സ്നേഹം കാണിപ്പാനായിട്ട്. അതുപോലെ Ephesians 5:2 നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ അവൻ്റെ ജനത്തിൻ്റെ പേര് വഹിച്ചിരിക്കുന്നത് മാർവിലും തോളിലുമാണ്. മാർവിലെ 12 കല്ലിലും തോളിലെ 2 കല്ലിലും അവരുടെ പേരുകൾ വഹിച്ചിരിക്കുകയാണ്. ഇനിയും എഫെസൊസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചത് 2 കാര്യത്തിന് വേണ്ടിയാണ്. നമുക്കൊന്ന് എടുത്തു നോക്കാം. Ephesians 1:19, 3:19 Ephesians 1:19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. അപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം. 3:19 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണം. പൗലോസ് 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എഫെസൊസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്ന്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയുവാൻ. മറ്റൊന്ന്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം ഗ്രഹിപ്പാൻ. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രകാശിച്ചിട്ട് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പവും ആ സ്നേഹത്തിൻ്റെ വലുപ്പവും ഇത് രണ്ടും അവർ ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ദൈവമക്കളായ നമ്മളെ വാസ്തവത്തിൽ കരുതുന്ന കരുതലിൻ്റെ വലിയ പ്രദർശനമാണ് ഈ 2 കാര്യങ്ങൾ. എന്ത്? ഒന്ന്, അവൻ്റെ സ്നേഹം, അവൻ്റെ ശക്തി. ഇന്നും തൻ്റെ ജനത്തെ വഹിച്ചിരിക്കുന്ന മാർവിലും തോളിലുമാണ്. ആ തോള് വാസ്തവത്തിൽ അവൻ്റെ സ്നേഹത്തെ കാണിക്കുന്നു. ഞാൻ മുമ്പ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല, മടങ്ങി വരുന്ന ഒരു പാവിയെ ചുമന്നുകൊണ്ട് വരുന്ന ചിത്രം ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? Luke 15:5 അത് കമ്പയർ ചെയ്യണം Ephesians 9:6 ചേർത്ത്. Ephesians 9:6 നമ്മൾ വായിക്കുന്നു, അത്ഭുതമന്ത്രി വീരനാം ദൈവം എന്ന് പറയുന്ന 9:6 നമ്മൾ വായിക്കുന്നുണ്ട്. ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ, ദാറ്റ് ഈസ് സിംഗുലർ. മലയാളത്തിൽ എങ്ങനെയാത്? ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. തോളുകളിൽ എന്നല്ല പറഞ്ഞത്, ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഒരു ഗവൺമെന്റിനെ ചുമക്കുവാൻ അവൻ്റെ ഒരു തോള് മതി. എന്നാൽ Luke 15:5 ചുമലിലെടുത്തു, ഹി കാരിഡ് ദം ഓൺ ഹിസ് ഷോൾഡേഴ്സ്. മടങ്ങി വന്ന ഒരു പാപിയെ ചുമക്കുവാൻ 2 തോളും ഉപയോഗിച്ചു. ഒരു രാഷ്ട്രത്തെ ചുമക്കുവാൻ അവൻ 1 തോള് മതി. ചിന്തിച്ചു നോക്കിയേ, ദ ഗവൺമെന്റ് ഈസ് കാരിഡ് ഓൺ ഹിസ് ഷോൾഡർ, ബട്ട് വി ആർ കാരിഡ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അവൻ്റെ തോള്. നമ്മൾ എഫെസോ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം നമുക്ക് വേണ്ടി വാസ്തവമായി അത് വ്യാപരിക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്നേഹം നമുക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. റോമലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ പിടിച്ചു വേർതിരിക്കും? നമ്മൾ ഈ മഹാപുരോഹിതനെ കുറിച്ച് പഠിക്കുമ്പോഴും മഹാപുരോഹിതൻ്റെ വസ്ത്രം ഒരു പഠനമാണ്. എന്നാൽ അതിനകത്ത് ഓരോ പാർട്ട് നോക്കുമ്പോഴും വളരെ സന്തോഷജനകമായിട്ട് തോന്നും. അതിലൊന്നാണ് അവൻ്റെ ബ്രസ്റ്റ് പ്ലേറ്റും അവൻ്റെ ഷോൾഡറിലുള്ള 2 കല്ലും. ഈ ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികളായിട്ടാണ് ആ കല്ലുകൾ അവിടെ പതിപ്പിച്ചിരിക്കുന്നത്. ഒരു സഞ്ചിക്കുള്ളിൽ 2 കല്ലുണ്ട്. അതിൻ്റെ പുറത്ത് വ്യത്യസ്ത നിറത്തിലാണ് ആ കല്ലുകൾ. ഈ 12 കല്ലും വ്യത്യസ്ത നിലത്തിൽ അതിൻ്റെ ക്രമീകരണത്തിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ തോളിൽ എഴുതിയിരിക്കുന്ന കല്ല് 2 ഒറിക് സ്റ്റോൺസ്, ഒരേ കല്ലാണ്, ഒരേ നിറമുള്ള കല്ലാണ്. നോക്കുക, ആ ദേവാലയത്തിൻ്റെ ശോഭയടിക്കുമ്പോൾ മാർബിലെ കല്ലുകൾ ആ വ്യത്യസ്ത നിറത്തിലാണ് അത് കാണപ്പെടുന്നത്. എന്നാൽ തോളിലെ കല്ല് 2 ഒരു നിറത്തിലെ. നമ്മളെ ഒരേ രീതിയിൽ അവൻ വഹിക്കുന്നു, അവൻ്റെ ശക്തി ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മളിലുള്ള വ്യത്യസ്തമായ സ്വഭാവത്തെയും മറ്റുമാണ് ഈ 12 കല്ലുകളിൽ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ 2 എടുത്ത് പറഞ്ഞു, ഇത് കൊത്തുപണിയായി കൊത്തണം, എൻക്രൈവ് ചെയ്യുകയാണ് ഈ പേരുകൾ. നമ്മൾ നോക്കിയ ഡയമണ്ട് പോലുള്ള വജ്രമൊക്കെ എടുത്തിട്ട് അതിനകത്ത് ആഴ്ന്ന് കൊത്തിയിറക്കുക പേരുകൾ. എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വായിക്കാനൊക്കത്തില്ലേ, ഒരിക്കലും വായിക്കാനൊക്കെ ഇല്ലേ. അതിനെ ഒക്കെ വെച്ചിരിക്കുന്ന ഓരോന്നും പറഞ്ഞാൽ സ്വർണ്ണ ചെയിൻ കൊണ്ട് കെട്ടിയിരിക്കുക, സ്വർണ്ണ ചെയിൻ കൊണ്ട് തോളിൽ നോക്കിയാൽ ചെയിൻ കൊണ്ട് ബന്ധിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മാർബിലും തോളിൽ നിന്നും അതിനെ എടുത്ത് മാറ്റാനായിട്ട് ആർക്കും സാധിക്കത്തില്ലേ. എടുത്തു കയറ്റാൻ ഒക്കത്തില്ലേ? ഇവിടെയൊക്കെ നമുക്ക് നൽകപ്പെടുന്ന നമ്മുടെ ഭദ്രത, സുരക്ഷിതമായ ഭദ്രത നമ്മൾ നോക്കാം. ആ സ്നേഹം ശക്തിയും, യോഹന്നാൻ സുവിശേഷം 10:28 യോഹന്നാൻ 10:28 ആ ശക്തിയെക്കുറിച്ച് വായിക്കുന്നു. 10:28 യെസ് എൻ്റെ കയ്യിൽ നിന്ന് അവയെ ആരും പിടിച്ചു മേടിക്കില്ലേ? അവൻ്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി വാസ്തവത്തിൽ അവിടെ ഉറപ്പ് തരികയാണ്. റോമർ 3:17 ആ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. റോമർ 3:17 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർതിരിക്കും? വി കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ലവ്. ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ഒന്നിലും ആ സ്നേഹത്തെ നമ്മളെ വേർതിരിപ്പാൻ കഴിയില്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവൻ്റെ ശക്തി. ആ വലങ്കയിൽ നിന്ന് നമ്മളെ ആരും പിടിച്ചു മേടിക്കില്ലേ? മറ്റൊന്ന്, അവൻ്റെ സ്നേഹത്തെ നമ്മളെ ആർക്കും വേർതിരിപ്പാൻ കഴിയില്ലേ? ആ മാർവും ആ തോളും നമ്മുടെ രക്ഷയുടെ ഭദ്രതയാണ്. രക്ഷ നഷ്ടപ്പെടുമെന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് വളരെ ദോഷകരമായ ഒരു കാര്യമാണ്. രക്ഷയൊന്നും നഷ്ടപ്പെടില്ല, കാരണം ഈ കല്ലുകളിൽ എൻഗ്രേവ് ചെയ്തിരിക്കുകയാണ് പേര്. ബ്രസ്പ്ലേറ്റിനെ കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാക്യം തരാം. പുറപ്പാട് ദിവസം 28 പുറപ്പാട് 28:15-29 പുറപ്പാട് 28:15-29 39:8-21 39:8-21 അതുപോലെ തോളിലെ കല്ലിനെ കുറിച്ച് പുറപ്പാട് 28:9-14 39:6-7 ഭാഗങ്ങളാണ്. ഇത് ദീർഘമായൊരു പഠനമാണ്. ഈ മാർവിലെ കല്ലുകളും തോളിലെ കല്ലുകളും അവിടെ പേരുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊത്തുപണിയായി കൊത്തിയെടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇൻ എവർ ലാസ്റ്റിംഗ് സ്ട്രെങ്ത് ആൻഡ് എവർ ലാസ്റ്റിംഗ് ലൈഫ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ലൂക്കോസ് 16 ധനവാന്റെ പേര് പറയുന്നില്ലേ? ധനവാൻ എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ആരും ഗണിക്കാതെ കിടന്ന ഒരു ഭിക്ഷക്കാരനോ അവൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്, ലാസർ മരിച്ചു. ലാസറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ധനവാന്റെ പേരവിടെ പറഞ്ഞില്ല. അവിചാരിതമായിട്ട് വന്നതല്ല അങ്ങനെ. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അവൻ പാവപ്പെട്ടവനാണെങ്കിലും ഒന്നുമില്ലാത്തവനാണെങ്കിലും ആ ലാസറിനെ കർത്താവ് അറിയുന്ന പോലെ കർത്താവ് തനിക്കുള്ളവനെ അറിയുന്നു. എന്നാൽ ധനവാന്റെ പേരോ അവിടെ പറഞ്ഞിട്ട് പോലുമില്ലേ? അവൻ്റെ പേരവിടെ എടുത്ത് പറഞ്ഞിട്ടില്ലേ? ആ പേരുകൾ കൊത്തിയിരിക്കുന്നത്, എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രക്ഷയുടെ ഭദ്രത ചൂണ്ടിക്കാണിക്കും. അവൻ്റെ പൗരോഹിത്യമാണ് വാസ്തവത്തിൽ ഇത് എന്നുള്ളത് ചിന്തിക്കുക. അവൻ്റെ പൗരോഹിത്യ ആശുശ്രൂഷ മൂലം അവൻ്റെ സ്നേഹവും ശക്തിയും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഇതറിയാനാണ് പൗലോസ് വിശുദ്ധന്മാരുടെ കണ്ണുകളെ തുറന്നെടുക്കുവാനും പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവിടെ സ്വർണ്ണ ചെയിനുണ്ട്, റിങ്ങുണ്ട്, നീലനാടയുണ്ട്. അതെല്ലാം ഓരോന്നും ഓരോ അർത്ഥമാണ്. നീലനാട, ദ ഗ്രേസ് ഓഫ് ദ ഹെവൻലി വൺ, നീല ആ നാട കൊണ്ട് ബന്ധിപ്പിക്കുന്നു. ദ ഗ്രേസ് ഓഫ് ദ ഹെവൻലി വൺ, റിങ്ങുകളുണ്ട്, 4 റിങ്ങുകൾ. അത് നിത്യത ചൂണ്ടിക്കാണിക്കുന്നു, ചെയിൻ ഓഫ് ഗോൾഡ്. അത് കർത്താവ് തരുന്ന റൈച്ചസ്നെസ്സിലാൽ നമ്മളെ വളരെ സെക്യൂർഡ് ആക്കിയിരിക്കുന്നു. ഇതെല്ലാം അവൻ്റെ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഭക്ഷിപ്പാനായി തന്നത് ആ ഭാഗങ്ങളാണെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. വിശുദ്ധന്മാരായ നമുക്ക് ആശ്വസിപ്പാനും ആത്മീയ ഭോജനത്തിലും തന്നിരിക്കുന്ന ഭാഗം സമാധാനയാഗത്തിൽ നിന്ന് മാർവിൻ്റെ മാംസവും തോളിൻ്റെ മാംസവും അവൻ്റെ സ്നേഹവും അവൻ്റെ ശക്തിയും. 8-ാം അധ്യായത്തിലെ അഹരോനെയും പുത്രന്മാരെയും പുരോഹിതന്മാരാക്കുവാൻ വേണ്ടിയുള്ള സമർപ്പണ ശുശ്രൂഷയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഇതാണ് കരപൂരണയാഗം. ഇത് തന്നെയാണ് ഈ യാഗം തന്നെ. ഈ 5 യാഗങ്ങൾ വ്യത്യസ്ത നിലയിൽ അർപ്പിക്കുന്നു. അതിന് കരപൂരണയാഗം, കരം എനിക്ക് ഒന്ന് പൂർത്തീകരിക്കുന്ന, നിറയ്ക്കുന്ന. ഈ യാഗ കൊട്ടയിൽ നിന്ന് അപ്പവും മാംസ കഷ്ണമൊക്കെ എടുത്ത് അവരുടെ കരമൊക്കെ നിറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരെ കുറേ ദിവസം ഇതിനകത്ത് പാർപ്പിച്ചിട്ടാണ് സമർപ്പിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നു 8-ാം അധ്യായത്തിൽ. അതാ ഈ കരപൂരണയാഗം. പക്ഷേ ഈ 5 യാഗങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിട്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. ബേസിക്കായിട്ട് ഈ 5 യാഗങ്ങളാണ്. അവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ദൈവം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദ്രവ്യമല്ലാത്തതിനൊക്കെ അല്ലാത്ത നിങ്ങളുടെ പൈസ എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ തൃപ്തി, അതായത് തിരുവഞ്ചനത്തിലെ യാഗങ്ങളിൽ ഏറ്റവും റിച്ചസ്റ്റ് എന്ന് പറയുന്നത് ഈ മാരോ ഫാറ്റാണ്. ഫാറ്റും അതുപോലെ തന്നെ ആടിൻ്റെ തണ്ടലിലോടുകൂടെ അത് മാരവും ഫാറ്റും കൂടെ ചേർന്ന്. അപ്പോൾ അതാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും തൃപ്തി അടഞ്ഞ ഭാഗം അവിടെയാണ്. അത് പുത്രൻ്റെ ആ അകത്തെ കൊഴുപ്പാണ്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെയുള്ള അവൻ്റെ സമർപ്പണമാണ്. അപ്പോൾ പിതാവിന് എത്രത്തോളം തൃപ്തി വന്നു അത് കണ്ടിട്ട്. അപ്പം നമ്മുടെ ഹൃദയം അതുപോലെ തൃപ്തി വരുത്താമെന്നാണ് പറയുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ തൃപ്തി വരും. നിങ്ങൾ നിങ്ങളുടെ പണവും നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും വൃഥാവല്ലാതെ ഒന്നിനും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട തൃപ്തി അതിൻ്റെ പൂർണ്ണതയിൽ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ നിങ്ങൾക്ക് തൃപ്തി വരും, നിങ്ങളുടെ പ്രാണന് തൃപ്തി വരും. കർത്താവിന് സ്തോത്രം. സമാധാന യാഗങ്ങൾ ഇവിടെ അവസാനിപ്പിക്കും. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന മൂന്ന് യാഗങ്ങൾ, അതായത് സൗരഭ്യവാസനയായ മൂന്ന് യാഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാപയാഗവും അകൃത്യാഗവുമാണ്. വളരെ ദീർഘമായ ഒരു പഠനമാണ്. പ്രത്യേകിച്ച് വളരെയധികം പ്രായോഗിക വശങ്ങളുള്ള